യഹോശഫാത്ത് തന്റെ പിതാക്കന്മാരെ പോലെ നിദ്രപ്രാപിച്ചു. ദാവീദിന്റെ നഗരത്തിൽ അവന്റെ പിതാക്കന്മാരോട് അവനെ അടക്കം ചെയ്തു. അവന്റെ മകനായ യോഹരാം അവന് പകരം രാജാവായി. അവന് യഹോശഫാത്തിന്റെ പുത്രന്മാരായി അസര്യാവ്, യഹിയേൽ, സെഖര്യാവ്, അസര്യാവ്, മീഖായേൽ, ഷെഫത്യാവ് എന്നീ സഹോദരന്മാർ ഉണ്ടായിരുന്നു. ഇവരെല്ലാവരും യഹൂദ രാജാവായ യഹോശഫാത്തിന്റെ പുത്രന്മാർ. അവരുടെ അപ്പൻ അവർക്ക് വെള്ളിയും പൊന്നും വിശേഷ വസ്തുക്കളുമായ വലിയ ദാനങ്ങളും യഹൂദയിൽ ഉറപ്പുള്ള പട്ടണങ്ങളും കൊടുത്തു. എന്നാൽ യഹോരാം ആദ്യജാതനായിരിക്കാൻ രാജ്യത്വം അവന് കൊടുത്തു. യഹോരാം തന്റെ അപ്പന്റെ രാജ്യത്വമേറ്റ് തന്നെത്താൻ ബലപ്പെടുത്തിയ ശേഷം തന്റെ സഹോദരന്മാരെയൊക്കെയും ഇസ്രായേൽ പ്രഭുക്കന്മാരിൽ പലരെയും ആൾകൊണ്ടുവന്നു. യഹോരാം വാഴ്ച തുടങ്ങിയപ്പോൾ അവന് 32 വയസ്സായിരുന്നു. അവൻ 8 സംവത്സരം യെരുശലേമിൽ വാണു. ആഹാബ് ഗൃഹം ചെയ്തതുപോലെ അവൻ ഇസ്രായേൽ രാജാക്കന്മാരുടെ വഴിയിൽ നടന്നു. ആഹാബിന്റെ മകൾ അവന്റെ ഭാര്യയായിരുന്നുവല്ലോ. അവൻ യഹോവയ്ക്ക് അനിഷ്ടമായുള്ളത് ചെയ്തു. എന്നാൽ യഹോവ ദാവീദിനോട് ചെയ്തിരുന്ന നിയമം നിമിത്തം അവൻ അവന്റെ പുത്രന്മാർക്ക് ഒരു ദീപമില്ലാത്തവരും കൊടുക്കണമെന്നും വാഗ്ദാനം ചെയ്തിരിക്കുന്ന നിമിത്തം ദാവീദ് ഗൃഹത്തെ നശിപ്പിക്കാൻ അവന് മനസ്സിലായിരുന്നു. അവന്റെ കാലത്ത് ഏതോ യഹൂദയുടെ മേൽ അധികാരത്തോട് മത്സരിച്ചു തങ്ങൾക്കൊരു രാജാവിനെ വാഴിച്ചു. യഹോരാം തന്റെ പ്രഭുക്കന്മാരോടും സകല രഥങ്ങളോടും കൂടെ ചെന്ന് രാത്രിയിൽ എഴുന്നേറ്റ് തന്നെ വളഞ്ഞിരിക്കുന്ന ഏതോമ്യരെയും തേരാളികളെയും തോൽപ്പിച്ചു വളഞ്ഞു. എന്നാൽ ഏതോം ഇന്നുവരെ യഹൂദയുടെ മേലധികാരത്തോട് മത്സരിച്ച് നിൽക്കുന്നു. അവൻ തന്റെ പിതാക്കന്മാരുടെ ദൈവമായ യഹോവയെ ഉപേക്ഷിച്ചത് കൊണ്ട് ആ കാലത്ത് തന്നെ ലിബ്നയും അവന്റെ മേലധികാരത്തോടും മത്സരിച്ചു. അവൻ യഹൂദ പർവ്വതങ്ങളിൽ പൂജാഗിരികളെ ഉണ്ടാക്കി യെരുശലേം നിവാസികളെ പരസംഗം ചെയ്യുമാറാക്കി. യഹൂദയെ തെറ്റിച്ചു കളഞ്ഞു. അവൻ എലിയാ പ്രവാചകന്റെ പക്കൽ നിന്ന് ഒരു എഴുത്ത് വന്ന് എന്തെന്നാൽ, നിന്റെ യഹോവയായ ദാവീദിന്റെ ദൈവമായ യഹോവ പ്രകാരം അരുളി ചെയ്യുന്നു, നീ നിന്റെ അപ്പനായ യഹോശഫാത്തിന്റെ വഴികളിലും യഹൂദ രാജാവാസയുടെ വഴികളിലും നടക്കാതെ ഇസ്രായേൽ രാജാക്കന്മാരുടെ വഴിയിൽ നടക്കുകയും ആഹാബ് ഗൃഹത്തിന്റെ പരസംഗം പോലെ യഹൂദയെയും യെരുശലേം നിവാസികളെയും പരസംഗം ചെയ്യുമാറാക്കുകയും നിന്നേക്കാൾ നല്ലവരായ നിന്റെ വിദ്രോഹത്തിലുള്ള നിന്റെ സഹോദരന്മാരെ കൊല്ലുകയും ചെയ്തുകൊണ്ട് യഹോവ നിന്റെ ജനത്തെയും നിന്റെ മക്കളെയും നിന്റെ ഭാര്യമാരെയും നിന്റെ സകല വസ്തുവകളെയും മഹാബാധ കൊണ്ട് ബാധിക്കും. നിനക്കോ ദീനത്താൽ നിന്റെ കുടൽ കാലക്രമേണ പുറത്ത് ചാടും വരെ കുടലിൽ വ്യാധി പിടിച്ച് കഠിനമായ ദീനമുണ്ടാകും. യഹോവ ഫിലിസ്ത്യരുടെയും ഫിലിസ്ത്യരുടെയും സമീപത്തുള്ള അരബികളുടെയും മനസ്സ് യഹോരാമിന്റെ നേരെ ഉണർത്തി. അവർ യഹൂദയിലേക്ക് വന്നു. അതിനെ ആക്രമിച്ച് രാജധാനിയിൽ കണ്ട സകല വസ്തുക്കളെയും അവന്റെ പുത്രന്മാരെയും അവന്റെ ഭാര്യമാരെയും അവഹരിച്ചു കൊണ്ടുപോയി. അതുകൊണ്ട് അവന്റെ ഇളയ മകനായ ഹാസില്ലാതെ ഒരു മകനും അവനോ ശിക്ഷിച്ചില്ല. ഇതെല്ലാം കഴിഞ്ഞ ശേഷം യഹോവ അവനെ കടൽ പൊറുക്കാതെ വ്യാധി കൊണ്ടും ബാധിച്ചു. കാലക്രമേണ 2 സംവത്സരം കഴിഞ്ഞിട്ട് ദീനത്തിൽ അവന്റെ കുടൽ പുറത്തു ചാടി. അവൻ കഠിന വ്യാധിയാൽ മരിച്ചു. അവന്റെ ജനം അവന്റെ പിതാക്കന്മാർക്ക് കുഴിച്ച ദഹനം പോലെ അവന് വേണ്ടി ദഹനം കഴിച്ചില്ല. അവൻ വാഴ്ച തുടങ്ങിയപ്പോൾ അവന് 32 വയസ്സായിരുന്നു. അവൻ 8 സംവത്സരം യെരുശലേമിൽ വാണു. ആർക്കും ഇഷ്ടനാകാതെ കഴിഞ്ഞു പോയി. അവനെ ദാവീദിന്റെ നഗരത്തിൽ അടക്കം ചെയ്തു. രാജാക്കന്മാരുടെ കല്ലറയിൽ അല്ലാതാനും യെരുശലേം നിവാസികൾ അവന്റെ ഇളയ മകനായ അഹസ്യാവെ അവന് പകരം രാജാവാക്കി. അരബികളോടുകൂടെ പാളയത്തിൽ വന്നപ്പെട്ട കൂട്ടം മൂത്തവരെ വെക്കുകയും കൊന്നുകളഞ്ഞിരുന്നു. ഇങ്ങനെ യഹൂദ രാജാവായ യോരഹാമിന്റെ മകൻ അഹസ്യാവ് രാജാവായി. അഹസ്യാവ് വാഴ്ച തുടങ്ങിയപ്പോൾ അവന് 42 വയസ്സായിരുന്നു. അവൻ ഒരു സംവത്സരം യെരുശലേമിൽ വാണു. അവന്റെ അമ്മയ്ക്ക് അഥല്യ എന്ന പേർ. അവൾ ഉമ്മറിയുടെ മകളായിരുന്നു. അവനും ആഹാബ് ഗൃഹത്തിന്റെ വഴികൾ നടന്നു. ദുഷ്ടത പ്രവർത്തിപ്പാൻ അവന്റെ അമ്മ അവന് ആലോചനക്കാരുതിയായിരുന്നു. അതുകൊണ്ട് അവൻ ആഹാബ് ഗൃഹത്തെ പോലെ യഹോവയ്ക്ക് അനിഷ്ടമായുള്ളത് ചെയ്തു. അവർ അവന്റെ അപ്പൻ മരിച്ച ശേഷം അവന്റെ നാശത്തിനായി അവന്റെ ആലോചനക്കാരായിരുന്നു. അവരുടെ ആലോചന പോലെ അവൻ നടന്നു. ഇസ്രായേൽ രാജാവായ ആഹാബിന്റെ മകൻ യോരാമിനോടുകൂടെ അവൻ ഗിലയാദിലെ രാമോത്തിൽ ആരാം രാജാവായ ഹസായേലിനോട് യുദ്ധം ചെയ്ത് പോയി. എന്നാൽ ആരാമിയർ യോരാമിനെ മുറിവേൽപ്പിച്ചു. ആരാം രാജാവായ ഹസായേലിനോടുള്ള യുദ്ധത്തിൽ രാമയിൽ വെച്ച് ഏറ്റവും മുറിവുകൾ ചികിത്സ ചെയ്യേണ്ടതിനവൻ ഇസ്രായേലിൽ മടങ്ങിപ്പോയി. യഹൂദ രാജാവായ യഹോരാമിന്റെ മകൻ അസര്യാവ് ആഹാബിന്റെ മകനായ യോരാദീനമായി ദീനമായി കിടക്കിയാൽ അവനെ കാണാൻ ഇസ്രായേലിൽ ചെന്നു. യുവരാമിന്റെ അടുക്കൽ ചെന്ന് അസഹ്യാവിനെ ജീവിതത്താൽ നാശഛേദമായി ഭവിച്ചു. അവൻ ചെന്ന സമയം ആഹാബ് ഗൃഹത്തിൽ നിന്ന് നിർമൂലനാശം വരുത്തുവാൻ യഹോവ അഭിഷേകം ചെയ്തവനായി നിമിഷിയുടെ മകനായ യേഹുവിന്റെ നേരെ അവൻ യഹോവാവിനോട് കൂടെ പുറപ്പെട്ടു. യേഹു ആഹാബുരത്തോട് ന്യായവിധി നടത്തുകയിൽ അവൻ യഹൂദ പ്രഭുക്കന്മാരെയും അഹസ്യാവിന് ശുശ്രൂഷ ചെയ്യുന്നവരായ അഹസ്യാവിന്റെ സഹോദരന്മാരുടെ പുത്രന്മാരെയും കണ്ട് അവരെ കൊന്നുകളഞ്ഞു. പിന്നെ അവൻ അഹസ്യാവെ അന്വേഷിച്ചു. അവൻ സമരിയിൽ ഒളിച്ചിരിക്കുകയായിരുന്നു. അവർ അവനെ പിടിച്ചു യേഹുവിന്റെ അടുക്കൽ കൊണ്ട് ചെന്നുകൊന്നു. പുണ്യഹൃദയത്തോടെ യഹോയെ അന്വേഷിച്ച യഹോശഫാത്തിന്റെ മകനല്ലോ എന്ന് പറഞ്ഞു. അവർ അവനെ അടക്കം ചെയ്തു. ഇങ്ങനെ അഹസ്യാവിന്റെ ഗൃഹത്തിൽ ആർക്കും രാജ്യത്വം വഹിക്കാൻ ശക്തിയില്ലാതെയായിരുന്നു. അഹസ്യാവിന്റെ അമ്മയായ അഹല്യ തന്റെ മകൻ മരിച്ചുപോയി എന്ന് കണ്ടിട്ട് എഴുന്നേറ്റ് യഹൂദ ഗൃഹത്തിലെ രാജസന്ധിയെയൊക്കെയും നശിപ്പിച്ചു. എന്നാൽ രാജകുമാരിയായ യഹോശബത്ത് കൊല്ലപ്പെടുന്ന രാജകുമാരന്മാരുടെ ഇടയിൽ നിന്ന് അഹസ്യാവിന്റെ മകനായ യോവാശിനെ മോഷ്ടിച്ചെടുത്തു. അവനെയും അവന്റെ ധാത്രിയെയും ഒരു ശയനഗൃഹത്തിലാക്കി. ഇങ്ങനെ യഹോരാം രാജാവിന്റെ മകളും യഹോദയ പുരോഹിതന്റെ ഭാര്യയുമായ യഹോശബത്ത് അവൾ അഹസ്യാവിന്റെ സഹോദരിയല്ലോ. അഹല്യാവിനെ കൊല്ലാതിരിക്കേണ്ടതിന് അവനെ കുളിപ്പിച്ച് അവൻ അവരോടുകൂടെ ആറ് സംവത്സരം ദേവാലയത്തിൽ കുളിച്ചിരുന്നു. എന്നാൽ അഹല്യ ദേശം വാണു. ഏഴാം സംവത്സരത്തിൽ യഹോദാവ് ധൈര്യപ്പെട്ടു. യഹോദാമിന്റെ മകൻ അസേരിയാവ്, യഹോദാനൻ മകൻ ഇസ്മായിൽ, ഓബേദിന്റെ മകൻ അസേരിയാവ്, ആദാവിന്റെ മകൻ മൈസയ, സിക്രിയുടെ മകൻ എലീഷഫാത്ത് എന്നീ ശതാധിപരന്മാരുടെ സഖ്യത ചെയ്തു. അവർ കൊറിയയിൽ സഞ്ചരിച്ചു. സകല യഹൂദ നഗരത്തിലും നിന്ന ലേവ്യരെയും ഇസ്രായേലിന്റെ പിതൃഭവനത്തിലുള്ളവരെയും കൂട്ടി യെരുശലേമിൽ വന്നു. സർവസഭയും ദേവാലയത്തിൽ വെച്ച് രാജാവിനോട് ഉടമ്പടി ചെയ്തു. അവൻ അവരോട് പറഞ്ഞത് ദാവീദിന്റെ പുത്രന്മാരെ കുറിച്ച് യഹോവ അരുളി ചെയ്യുന്നത് പോലെ രാജപുത്രൻ തന്നെ രാജാവാകണം. നിങ്ങൾ ചെയ്യേണ്ടുന്ന കാര്യമാവിത്, പുരോഹിതന്മാരും ലേവ്യരുമായ നിങ്ങളിൽ ശബത്തിൽ തവണ മാറി വരുന്ന മൂന്നിലൊരു ഭാഗം വാതിൽക്കാരാവിരിക്കണം. മൂന്നിലൊരു ഭാഗം രാജധാനിയിലും മൂന്നിൽ ഒരു ഭാഗം അടിസ്ഥാന വാതിൽക്കലും നിൽക്കണം. ജനമെല്ലാം യഹോവയുടെ ആലയത്തിന്റെ പ്രാകാരങ്ങളിൽ ഉണ്ടായിരിക്കണം. എങ്കിലും പുരോഹിതന്മാരും ലേവ്യരിൽ വെച്ച് ശുശ്രൂഷ ചെയ്യുന്നവരും അല്ലാതെ ആരും യഹോവയുടെ ആലയത്തിൽ കിടക്കരുത്. അവർ വിശുദ്ധരാകൊണ്ട് അവർക്ക് കിടക്കാം. എന്നാൽ ജനമൊക്കെയും യഹോവയുടെ പ്രമാണം സൂക്ഷിക്കണം. ലേവ്യരോ ഓരോരുത്തൻ താൻ താന്റെ ആയുധം ധരിച്ചുകൊണ്ട് രാജാവിന് ചുറ്റും നിൽക്കണം. മറ്റാരെങ്കിലും ആലയത്തിൽ കടന്നാൽ അവൻ മരണശിക്ഷ അനുഭവിക്കണം. രാജാവ് അകത്ത് വരുമ്പോഴും പുറത്തു പോകുമ്പോഴും നിങ്ങൾ അവനോടുകൂടെ ഉണ്ടായിരിക്കണം. ലേവ്യരും എല്ലാ യഹൂദയും യഹൂദ പുരുഷൻ പുരോഹിതൻ കൽപ്പിച്ചതുപോലെയൊക്കെയും ചെയ്തു. ഓരോരുത്തൻ താൻ തന്റെ ആളുകളെ ശബത്തിൽ തവണ മാറ്റി പോകുന്നതുവരെയും ശബത്തിൽ തവണ മാറി വരുന്നവരെയും തന്നെ കൂട്ടിക്കൊണ്ടുവന്നു. യഹോദയ പുരോഹിതൻ ഉറുകളെ വിട്ടയച്ചിരുന്നില്ല. യഹോദയ പുരോഹിതന്റെ ജപുതൻ രാജീവിന്റെ വകയായി ദേവാലയത്തിൽ ഉണ്ടായിരുന്നു. കുന്തങ്ങളും തൃശ്ശുവരും വമ്പരികളും ശതാധിപന്മാർക്ക് കൊടുത്തു. അവൻ സകല ജനത്തെയും താന്താന്റെ കയ്യിൽ ആയുധവുമായി ആലയത്തിന്റെ വലത്തുവശത്ത് മുതൽ ആലയത്തിന്റെ ഇടത്തുവശം വരെ രാഗപീഠത്തിനും ആലയത്തിനും നേരെ രാജാവിന്റെ ചുറ്റും നിർത്തി. അവർ രാജകുമാരനെ പുറത്തു കൊണ്ടുവന്ന് കിരീടം ധരിപ്പിച്ച് സാക്ഷ്യപുസ്തകവും കൊടുത്ത് അവനെ രാജാവാക്കി. യഹോദയാവും പുത്രന്മാരും അവനെ അഭിഷേകം കഴിച്ചു. രാജാവ് ജയ ജയ എന്നാർത്തു വിളിച്ചു. ജനം വരികയും രാജാവിനെ കീർത്തിക്കുകയും ചെയ്യുന്ന ഘോഷം അതല്ല കേട്ടിട്ട് യഹോയുടെ ആലയത്തിൽ ജനത്തിന്റെ അടുക്കൽ വന്ന പ്രവേശനത്തിങ്കിൽ രാജാവിന്റെ തൂണിന്റെ അരികെ നിൽക്കുന്നതും രാജാവിന്റെ അടുക്കൽ പ്രഭുക്കന്മാരും കാഹളക്കാരും നിൽക്കുന്നതും ദേശത്തെ ജനമൊക്കെയും സന്തോഷിച്ച് കാഹളം ഊതുന്നതും സംഗീതക്കാർ വാദ്യങ്ങളാൽ പാടുന്നതും സ്തോത്രഗാനം നയിക്കുന്നതും കണ്ടപ്പോൾ അതില്ല വസ്ത്രം ചെയ്തി ദ്രോഹം ദ്രോഹം എന്ന് പറഞ്ഞു. യഹോദയ പുരോഹിതൻ പടനായകന്മാരായ ശതാധിപന്മാരെ പുറത്തു വരുത്തി അവരോട് അവളെ അണികളിൽ കൂടി പുറത്തു കൊണ്ടുപോകുകയും ആരെങ്കിലും അവളെ അനുഗമിച്ചാൽ അവൻ വാളാൽ മരിക്കണം എന്ന് കൽപ്പിച്ചു. അവളെ യഹോവയുടെ ആലയത്തിൽ വെച്ച് കൊല്ലരുത് എന്ന് പുരോഹിതൻ കൽപ്പിച്ചിരുന്നു. അങ്ങനെ അവർ അവൾക്ക് വഴിയുണ്ടാക്കി കൊടുത്തു. അവൾ രാജധാനിക്ക് സമീപം കുതിരവാതിലിന്റെ പ്രവേശനത്തിങ്കിലെത്തിയപ്പോൾ അവിടെ വെച്ച് അവർ അവളെ കൊന്നുകളഞ്ഞു. അനന്തരം യഹോദായ യഹോയാദ തങ്ങൾക്ക് യഹോയുടെ ജനമായിരിക്കുമെന്ന് താനും സർവ്വജനവും രാജാവും തമ്മിൽ ഒരു നിയമം ചെയ്തു. പിന്നെ ജനമൊക്കെയും ബാലിന്റെ ക്ഷേത്രത്തിലേക്ക് ചെന്ന് അത് ഇടിച്ച് അവന്റെ ബലിപീഠങ്ങളെയും വിഗ്രഹങ്ങളെയും തകർത്ത് കളഞ്ഞു. ബാലിന്റെ പുരോഹിതനായ പ്രധാനെ ബലിപീഠങ്ങളുടെ മുമ്പിൽ വെച്ച് കൊന്നു കളഞ്ഞു. ദാവീദ് കൽപ്പിച്ചതുപോലെ സന്തോഷത്തോടും സംഗീതത്തോടും കൂടെ മോശയുടെ ന്യായപ്രമാണത്തിൽ എഴുതിയിരിക്കുന്ന പ്രകാരം യഹോയുടെ ഹോമയഗങ്ങളെ അർപ്പിക്കേണ്ടതിന് യോദയാം യഹോയുടെ ആലയത്തിന് ദാവീദ് വീഴ്ച കൊടുത്തിരുന്ന ലേവിയരുടെ പുരോഹിതന്മാരുടെയും കീഴിൽ യഹോയുടെ ആലയത്തിൽ ഉദ്യോഗങ്ങളെ നിയമിച്ചു. വല്ലപ്രകാരത്തിലും അശുദ്ധനായ ഒരുത്തനും അകത്ത് കടക്കാതിരിക്കേണ്ടതിന് അവൻ യഹോയുടെ ആലയത്തിന്റെ വാതിക്കൽ കാവൽക്കാരെ നിയമിച്ചു. അവൻ ശതാധിപന്മാരെയും പ്രഭുക്കന്മാരെയും ജനത്തിന്റെ പ്രമാണികളെയും ദേശത്തിലെ സകല ജനത്തെയും കൂട്ടി രാജാവിനെ യഹോയുടെ ആലയത്തിൽ നിന്ന് ഇറക്കി മേലത്തെ പടിവാതിൽ വഴിയായ രാജധാനിയിലേക്ക് കൊണ്ടുവന്നു. രാജാസനത്തിൽ ഇരുത്തി ദേശത്തിലെ സകല ജനവും സന്തോഷിച്ചു. നഗരം സ്വസ്ഥമായിരുന്നു. അതല്ലേ അവർ വാഗുണ്ട് കൊന്നുകളഞ്ഞു. യോവാശ് വാശു തുടങ്ങിയപ്പോൾ അവന് 7 വയസ്സായിരുന്നു. അവൻ 40 സംവത്സരം എരിശലേമിൽ വാണു. ക്കാരുത്തിയായ അവന്റെ അമ്മയ്ക്ക് സിബ്യ എന്ന് പേർ. യഹോദ പുരുഷ പുരോഹിതന്റെ ആയുഷ്കാലത്തൊക്കെയും യോവാശ് യഹോവയ്ക്ക് പ്രസാദമായുള്ളത് ചെയ്തു. യോഹയാഥ അവന് 2 ഭാര്യമാരെ വിവാഹം കഴിപ്പിച്ചു. അവൻ പുത്രന്മാരെയും പുത്രിമാരെയും ജനിപ്പിച്ചു. അനന്തരം യോവാശ് യഹോയുടെ ആലയത്തിന്റെ അറ്റകുറ്റം തീർപ്പാൻ മനസ്സുവെച്ചു. അവൻ പുരോഹിതന്മാരെയും ലേവ്യരെയും കൂട്ടി വരുത്തി അവരോട്, യഹൂദ നഗരത്തിലേക്ക് ചെന്ന് നിങ്ങളുടെ ദൈവത്തിന്റെ ആലയം ആണ്ടുതോറും അറ്റകുറ്റം പോക്കുവാൻ എല്ലാ ഇസ്രായേലിലും നിന്ന് ദ്രവ്യം ശേഖരിപ്പീൻ. ഈ കാര്യം വേഗം നിവർത്തിക്കണമെന്ന് കൽപ്പിച്ചു. ലേവ്യരോ അതിന് ബന്ധപ്പെട്ടില്ല. ആകയാൽ രാജാവ് തലവനായ യഹോദയെ വിളിച്ച് അവനോട് സാക്ഷ്യകൂടാരത്തിന് യഹൂദ ദാസനായ മോശ കൽപ്പിച്ചിരിക്കുന്ന പിരിവ് യഹൂദയിൽ നിന്ന് യെരൂശലേമിൽ നിന്നും കൊണ്ടുവരുവാൻ നീ ലേവ്യരോടും ഇസ്രായേൽ സഭയോടും ആവശ്യപ്പെടാതിരിക്കുന്നത് എന്ത്? ദുഷ്ടസ്ത്രീയ ഖല്യയുടെ പുത്രന്മാർ ദേവാലയത്തിൽ ദേവാലയം പൊളിച്ചു കളഞ്ഞു. യഹോയുടെ ആലയത്തിലെ സകല നിവേദിതങ്ങളെയും ബാൽ വിഗ്രഹങ്ങൾ കൊണ്ട് കൊടുക്കുമല്ലോ എന്ന് പറഞ്ഞു. അങ്ങനെ അവർ രാജകൽപ്പന പ്രകാരം ഒരു പെട്ടകമുണ്ടാക്കി യഹോയുടെ ആലയത്തിന്റെ കാവാതുക്കൽ പുറത്തുവെച്ചു. ദൈവത്തിന്റെ ദാസനായ മോശ മരുഭൂമിയിൽ വെച്ച ഇസ്രായേലിൽ ചുമത്തിയ തിരുവ യഹോയുടെ അടുക്കൽ കൊണ്ടുവരുവാൻ അവർ യഹൂദയിലും യെരൂശലേമിലും പരസ്യം ചെയ്തു. സകല പ്രവൃത്തന്മാരും സർവജനവും സന്തോഷിച്ചു. കാര്യം തീരുവരെ അവർ കൊണ്ടുവന്ന പെട്ടകത്തിൽ ഇട്ടു. ലേവ്യർ പെട്ടകമെടുത്ത് രാജാവിന്റെ ഉദ്യോഗസ്ഥന്മാരുടെ അടുക്കൽ കൊണ്ടുവരുന്ന സമയം ദ്രവ്യം വളരെ ഉണ്ടെന്ന് കണ്ടാൽ രാജാവിന്റെ രാജസക്കാരനും മഹാപുരോഹിതന്റെ കാര്യസ്ഥനും വന്ന് പെട്ടകം ഒഴിക്കുകയും പിന്നെയും എടുത്തു അതിന്റെ സ്ഥലത്ത് കൊണ്ടുവന്ന് വെക്കുകയും ചെയ്യും. ഇങ്ങനെ അവർ ദിവസം പ്രതി ചെയ്ത ബഹുദ്രവ്യം ശേഖരിച്ചു. രാജാവ് യഹോദയെയും അത് യഹോവയുടെ ആലയത്തിന്റെ വില ചെയ്തിരുന്നവർക്കും കൊടുത്തു. അവർ യഹോയുടെ ആലയത്തിന്റെ അറ്റകുറ്റം തീർപ്പാൻ കൽപ്പണിക്കാരെയും ആചാരികളെയും യഹോയുടെ ആലയം കെടുപോക്കുവാൻ ഇരുമ്പും താമരവും കൊണ്ട് പണി ചെയ്യുന്നവരെയും കുലുക്കി വെച്ചു. അങ്ങനെ പണിക്കാർ വില ചെയ്ത് അറ്റകുറ്റം തീർത്ത് ദേവാലയത്തിന്റെ ആസ്ഥാനം താക്കി ഉറപ്പിച്ച് പണി തീർത്തിട്ട ശേഷം ദൈവം അവർ രാജാവിന്റെയും യഹോയാദയുടെയും മുമ്പിൽ കൊണ്ടുവന്നു. അവർ അതുകൊണ്ട് യഹോയുടെ ആലയം വൈക്ക് ഉപകരണങ്ങൾ ഉണ്ടാക്കി. ശുശ്രൂഷയ്ക്കായും ഹോമയാഗത്തിനുമായുള്ള ഉപകരണങ്ങളും തവികളും പൊന്നും വെള്ളിയും കൊണ്ടുള്ള ഉപകരണങ്ങളും തന്നെ അവർ യഹോദായുടെ കാലത്തൊക്കെയും ഇടവിടാതെ യഹോയുടെ ആലയത്തിൽ മഹാ ഹോമയാഗം അർപ്പിച്ചു പോന്നു. യഹോദായാവിധികനും കാലസമ്പൂർണനുമായി മരിച്ചു. മരിക്കുമ്പോൾ അവന് 130 വയസ്സായിരുന്നു. അവൻ ഇസ്രായേലിൽ ദൈവത്തിന്റെയും അവന്റെ ആലയത്തിന്റെയും കാര്യത്തിൽ നന്മ ചെയ്തിരിക്കുകൊണ്ട് അവർ അവനെ ദാവീദിന്റെ നഗരത്തിൽ രാജാക്കന്മാരുടെ ഇടയിൽ അടക്കം ചെയ്തു. യഹൂദ മരിച്ച ശേഷം യഹൂദ പ്രഭുക്കന്മാർ വന്ന് രാജാവിനെ വണങ്ങി. രാജാവ് അവരുടെ വാക്ക് കേട്ടു. അവർ തങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ യഹൂദയുടെ ആലയം ഉപേക്ഷിച്ച് അശേര പ്രതിഷ്ഠകളെയും വിഗ്രഹങ്ങളെയും സേവിച്ചു. അവരുടെ ഈ കുറ്റം ഹേതുവായിട്ട് യഹൂദ മേലും യെരൂശലേമിലും കോപം വന്നു. അവരെ യഹോയിങ്കിലേക്ക് തിരിച്ചു വരുത്തുവാൻ അവൻ പ്രവാചകന്മാരോട് അവരുടെ അടുക്കലയച്ചു. അവർ അവരോട് സാക്ഷീകരിച്ചു, എങ്കിലും അവർ ചെവിക്കൊടുത്തില്ല. എന്നാറിയ ദൈവത്തിന്റെ ആത്മാവ് യഹോദായ പുരോഹിതന്റെ മകനായ സെഖര്യാവിന്റെ മേൽ വന്നു. അവൻ ജനത്തിനെതിരെ നിന്ന് അവരോട് പറഞ്ഞത്, ദീപം ഇപ്രകാരം അരുളി ചെയ്യുന്നു, നിങ്ങൾക്ക് ശുഭം വരുവാൻ കഴിയാതെ വണ്ണം നിങ്ങൾ യഹോയുടെ കൽപ്പനകളെ ലംഘിക്കുന്നത് എന്ത്? നിങ്ങളെ ഉപേക്ഷിച്ചത് കൊണ്ട് അവൻ നിങ്ങളെയും ഉപേക്ഷിച്ചിരിക്കുന്നു. എന്നാൽ അവർ അവന്റെ നേരെ കൂട്ടുകെട്ടുണ്ടാക്കി രാജാവിന്റെ കൽപ്പനപ്രകാരം യഹോവയുടെ ആലയത്തിന്റെ പ്രാകാരത്തിൽ വെച്ച് അവനെ കല്ലെറിഞ്ഞു. അങ്ങനെ യോവാശ് രാജാവ് തന്റെ അപ്പനായ യഹോവയായ തനിക്ക് ചെയ്ത ദയവർക്കാതെ അവന്റെ മകനെ കൊന്നുകളഞ്ഞു. അവൻ മരിക്കുമ്പോൾ യഹോവ നോക്കി ചോദിച്ചു കൊള്ളട്ടെ എന്ന് പറഞ്ഞു. ആയാണ്ട് കഴിഞ്ഞപ്പോൾ ആരാമ്യ സൈന്യം അവന്റെ നേരെ പുറപ്പെട്ടു. അവർ യഹൂദയിലും യെരുശലേമിലും വന്ന ജനത്തിന്റെ സകല പ്രഭുക്കന്മാരെയും ജനത്തിന്റെ ഇടയിൽ നിന്ന് നശിപ്പിച്ച് കൊള്ളയോക്കുകയും ദമ്മേശ് രാജാവിന് കൊടുത്തയച്ചു. ആരാമ്യ സൈന്യം ആൾ ചുരുക്കമായിട്ട് വന്നിരുന്നെങ്കിലും യഹോവ അവരുടെ കയ്യിൽ ഏറ്റവും വലിയൊരു സൈന്യത്തെ ഏൽപ്പിച്ചു. അവർ തങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ യഹോവയെ ഉപേക്ഷിച്ചിരുന്നുവല്ലോ. ഇങ്ങനെ യോവാശിനോട് അവർ ന്യായവിധി നടത്തി. അവർ അവനെ വിട്ടുപോയ ശേഷം മഹാവ്യാധിയിലായിരുന്നു അവനെ വിട്ടയച്ചു പോയത്. യഹോവയായ പുരോഹിതന്റെ പുത്രന്മാരുടെ രക്തം നിമിത്തം അവന്റെ സന്തവൃത്തിയന്മാർ അവന്റെ നേരെ കൂട്ടുകെട്ടുണ്ടാക്കി അവനെ കിടക്കയിൽ വെച്ചുവെന്ന് കളഞ്ഞു. അങ്ങനെ അവൻ മരിച്ചു. അവനെ ദാവീദിന്റെ നഗരത്തിൽ അടക്കം ചെയ്തു. രാജാക്കന്മാരുടെ കല്ലറകളിൽ അടക്കം ചെയ്തില്ലതാനും അവന്റെ നേരെ കൂട്ടുകെട്ടുണ്ടാക്കിയവരോ അമ്മൂന്യ സ്ത്രീയായ ഫിനെഹാസിന്റെ മകൻ സാബാദും മോവാബ്യ സ്ത്രീയായ ഇമ്രീത്തിന്റെ മകൻ യഹോസഫാബാദും തന്നെ. അവന്റെ പുത്രന്മാരും അവന് വിരോധമായിട്ടുള്ള പ്രവചന ബാഹുല്യത്തിന്റെയും ദേവാലയമറ്റ കുറ്റം തീർത്തതിന്റെയും വൃത്താന്തം രാജാക്കന്മാരുടെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നുവല്ലോ. അവന്റെ മകനായ അമസ്യാവന് പകരം രാജാവായി. അമസ്യാവ് തുടങ്ങിയപ്പോൾ അവന് 25 വയസ്സായിരുന്നു. അവൻ 29 സംവത്സരം യെരുശലേമിൽ വാണു. അവന്റെ അമ്മയ്ക്ക് യഹോവദാൻ എന്ന പേർ. അവൾ യെരുശലേം കാരുത്തിയായിരുന്നു. അവൻ യഹോവയ്ക്ക് പ്രസാദമായുള്ളത് ചെയ്തു. ഏകാഗ്ര ഹൃദയത്തോടെ അല്ലാതാനും രാജ്യത്വം അവനെ ഉറച്ച ശേഷം അവൻ തന്റെ അപ്പനായ രാജാവിനെ കൊന്നതിന്റെ തന്റെ വൃത്യന്മാർക്ക് മരണശിക്ഷ നടത്തിയെങ്കിലും അവരുടെ പുത്രന്മാരെ അവൻ കൊല്ലിച്ചില്ല. അപ്പന്മാർ പുത്രന്മാരുടെ നിമിത്തം മരിക്കരുത്, പുത്രന്മാർ അപ്പന്മാരുടെ നിമിത്തവും മരിക്കരുത്. ഓരോരുത്തരും താൻ താന്റെ സ്വന്തം പാപം നിമിത്തമേ മരിക്കാവൂ എന്ന് യഹോവ കൽപ്പിച്ചിരിക്കുന്നതായി മോശയുടെ പുസ്തകത്തിലെ നേത്രനാമത്തിൽ എഴുതിയിരിക്കുന്ന പോലെ തന്നെ. എന്നാൽ അമസ്യാവ് യഹൂദയെ കൂട്ടി വരുത്തി എല്ലാ യഹൂദയും ബെന്യാമീനുമായ അവരെ സഹസ്രാധിപന്മാർക്കും ശതാധിപന്മാർക്കും കീഴേ പിതൃഭവനമായി നിർത്തി 20 വയസ്സുകളിൽ മേലോട്ടുള്ളവരെ എണ്ണി കുന്തവും പരിചയം എടുപ്പാൻ പ്രാപ്തിയുള്ള ശ്രേഷ്ഠ യോദ്ധാക്കളും 300,000 കണ്ടു. അവൻ ഇസ്രായേലിൽ നിന്ന് 100,000 പരാക്രമശാലികളെ 100 താലന്ത് വെള്ളി കൊടുത്ത് കൂലിക്ക് വാങ്ങി. എന്നാൽ ഒരു ദൈവപുരുഷൻ അവന്റെ അടുക്കൽ വന്ന്, രാജാവെ, ഇസ്രായേലിന്റെ സൈന്യം നിന്നോടുകൂടെ പോരുത്, യഹോവ ഇസ്രായേലിനോടുകൂടെ എല്ലാ എഫ്രയീമ്യരോടും കൂടെ തന്നെ ഇല്ല, നീ തന്നെ ചെന്ന് യുദ്ധത്തിൽ ധൈര്യം കാണിക്ക, അല്ലാത്ത പക്ഷം ദൈവം നിന്നെ ശത്രുവിന്റെ മുമ്പിൽ വീഴിച്ചേക്കാം, സഹായിപ്പാനും വീഴിപ്പാനും ദൈവത്തിന് ശക്തിയുണ്ടല്ലോ എന്ന് പറഞ്ഞു. അമസ്യാവ് ദൈവപുരുഷനോട്, എന്നാൽ ഞാൻ ഇസ്രായേലൻ പടക്കൂട്ടത്തിന് കൊടുത്ത 100 താലന്തിന് എന്ത് ചെയ്യേണ്ടു എന്ന് ചോദിച്ചു. അതിന് ദൈവപുരുഷൻ, അതിനേക്കാൾ അധികം നിനക്ക് തരുവാൻ യഹോവയ്ക്ക് കഴിയും എന്നുത്തരം പറഞ്ഞു. അങ്ങനെ അമസ്യാവ് അവരെ എഫ്രയീമിൽ നിന്ന് അവന്റെ അടുക്കൽ വന്ന പടക്കൂട്ടത്തെ തന്നെ അവരുടെ നാട്ടിലേക്ക് മടങ്ങിപ്പോകുന്നതിന് വേർതിരിച്ചു. അവരുടെ കോപം യഹൂദയ്ക്ക് നേരെ ഏറ്റവും ജ്വലിച്ചു. അവർ അതികോപത്തോടെ തങ്ങളുടെ നാട്ടിലേക്ക് മടങ്ങിപ്പോയി. അനന്തരം അമസ്യാവ് ധൈര്യപ്പെട്ട് തന്റെ പടജനത്തെ കൂട്ടിക്കൊണ്ട് പുതാഴ്വരയിൽ ചെന്ന് ചീരിന്റെ 10,000 പേരെ നിഗ്രഹിച്ചു. വേറെ 10,000 പേരെ യഹൂദ്യർ ജീവനോടെ പിടിച്ചു പാറമുകളിൽ കൊണ്ടുപോയി. പാറമുകളിൽ നിന്ന് തള്ളിയിട്ടു അവരെല്ലാവരും തകർന്നു പോയി. എന്നാൽ തന്നോടുകൂടെ യുദ്ധത്തിന് പോരാതെ ഇരിപ്പാൻ അമസ്യാവ് മടക്കി അയച്ചിരുന്ന പടക്കൂട്ടത്തിന്റെ ആളുകൾ ശമര്യ മുതൽ ബേത് ഹെറോൻ വരെയുള്ള യഹൂദ നഗരങ്ങളെ ആക്രമിച്ചു. 3,000 ആളുകളെ കൊന്നു, അവരെ കൊള്ളയിട്ടു. എന്നാൽ അമസ്യാവ് ഏതോമ്യരെ സംഹരിച്ചു മടങ്ങി വന്ന ശേഷം അവൻ സീരിയയുടെ ദേവന്മാരെ കൊണ്ടുവന്ന് അവരെ തനിക്ക് ദേവന്മാരായി നിർത്തി അവരുടെ മുമ്പാകെ നമസ്കരിക്കുകയും അവർക്ക് ധൂപം കാട്ടുകയും ചെയ്തു. അതുകൊണ്ട് യഹോവയുടെ കോപം അമസ്യാവിന്റെ നേരെ ജ്വലിച്ചു. അവൻ ഒരു പ്രവാചകനെ അവന്റെ അടുക്കലയച്ചു. നിന്റെ കയ്യിൽ നിന്ന് തങ്ങളുടെ സ്വന്തജനത്തെ രക്ഷിപ്പാൻ കഴിയാത്ത ജാതിയുടെ ദേവന്മാരെ നീ അന്വേഷിച്ചത് എന്തെന്ന് അവനോട് പറയിച്ചു. അവൻ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ രാജാവ് അവനോട്, ഞങ്ങൾ നിന്നെ രാജാവിന് മന്ത്രിയാക്കി വെച്ചിട്ടുണ്ടോ? മതി, നീ വെറുതെ വിട്ടുകൊണ്ട് ചാകുന്നത് എന്തിനെന്ന് പറഞ്ഞു. അങ്ങനെ പ്രവാചകൻ മതിയാക്കി. നീ എന്റെ ആലോചന കേൾക്കാതെ ഇത് ചെയ്തത് കൊണ്ട് ദൈവം നിന്നെ നശിപ്പിക്കാൻ നിശ്ചയിച്ചിരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു എന്ന് പറഞ്ഞു. അനന്തരം യഹൂദ രാജാവായ അമസ്യാവ് ആലോചന കഴിച്ചിട്ട് ഇസ്രായേൽ രാജാവായി യഹുവിന്റെ മകനായ യഹോവാഹാസിന്റെ മകൻ യോവാശിന്റെ അടുക്കൽ ആളയച്ചു. വഴിയാണ് നാം തമ്മിൽ ഒന്ന് നോക്കുക എന്ന് പറഞ്ഞു. അതിന് ഇസ്രായേൽ രാജാവായ യോവാശ് യഹൂദ രാജാവായ അമസ്യാവിന്റെ അടുക്കൽ പറഞ്ഞെന്തെന്നാൽ ലബാനോനിലെ മുൾപ്പുറപ്പ് ലബാനോനിലെ ദേവദാരുവിന്റെ അടുക്കൽ ആളയച്ചു. നിന്റെ മകളെ എന്റെ മകന് ഭാര്യയായി തരിക എന്ന് പറയിച്ചു. എന്നാൽ ലബാനോനിലെ ഒരു കാട്ടുമൃഗം കടന്നു എന്ന് മുൾപ്പുറപ്പിനെ ചവിട്ടിക്കളഞ്ഞു യദോമിയരെ തോൽപ്പിച്ചു എന്ന് നീ വിചാരിക്കുന്നു. വമ്പു പറയുന്നവൻ തക്കവണ്ണം നിന്റെ മനസ്സ് നിഗളിച്ചിരിക്കുന്നു. വീട്ടിൽ അടങ്ങി പാർത്തുകൊള്ളുക. നീയും യഹൂദയും വിഴുവാൻ തക്കവണ്ണം അനർത്ഥത്തിൽ ഇടപെടുന്നത് എന്തിന്? എന്നാൽ അമസ്യാവ് കേട്ടില്ല. അവൻ യദോമ്യന്മാരെ ആശ്രയിച്ചിരിക്കൊണ്ട് അവരെ ശത്രുവിന്റെ കയ്യിൽ ഏൽപ്പിക്കേണ്ടതിന് അത് ദൈവവിധത്താൽ സംഭവിച്ചു. അങ്ങനെ ഇസ്രായേൽ രാജാവായ യോവാശ് പുറപ്പെട്ടു ചെന്നു. അവനും യഹൂദ രാജാവായ അമസ്യാവും യഹൂദയ്ക്കുള്ള ബേത്ത്ലഹേമേ വെച്ച് തമ്മിൽ നേരിട്ടു. യഹൂദ ഇസ്രായേലിനോട് തോറ്റ ഓരോരുത്തൻ താൻ തന്റെ കൂടാരത്തിലേക്ക് ഓടിപ്പോയി. ഇസ്രായേൽ രാജാവായ യോവാശ് യഹോവാസിന്റെ മകനായ യോവാശിന്റെ മകനായി യഹൂദ രാജാവായ അമസ്യാവെ ബേത്ത്ലഹേമിൽ വെച്ച് പിടിച്ചു യെരുശലേമിൽ കൊണ്ടുവന്നു. യെരുശലേമിന്റെ മതിൽ എഫ്രയീമിന്റെ പടിവാതിൽ മുതൽ കോൺ പടിവാതിൽ വരെയും 400 മുഴം ഇടിച്ചു കളഞ്ഞു. അവൻ ദേവാലയത്തിൽ ഒബേദ് ഏദോമിന്റെ പക്കൽ കണ്ട എല്ലാ പൊന്നും വെള്ളിയും സകല പാത്രങ്ങളും രാജധാനിയിലെ ഭണ്ഡാരവും എടുത്ത് ജാമ്യക്കാരെയും പിടിച്ച് ശമരിയാവിലേക്ക് മടങ്ങിപ്പോയി. ഇസ്രായേൽ രാജാവായ യഹോശാഫാത്തിന്റെ മകൻ യോവാശ് മരിച്ച ശേഷം യഹൂദ രാജാവായ യോവാശിന്റെ മകൻ അമസ്യാവ് 15 സംവത്സരം ജീവിച്ചിരുന്നു. എന്നാൽ അമസ്യാവിന്റെ മറ്റുള്ള വൃത്താന്തങ്ങൾ ആദ്യാവസാനം യഹൂദയിലും ഇസ്രായേലിലും രാജാക്കന്മാരുടെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നുവല്ലോ. അമസ്യാ രാജാവ് യഹോവയെ വിട്ടുമാറിയ കാലം മുതൽ അവർ നേരെ കൂട്ടുകെട്ടുണ്ടാക്കി. അത് നിമിത്തം അവൻ ലാഹീശിലേക്ക് ഓടിപ്പോയി. എന്നാൽ അവർ ലാഹീശിലേക്ക് അവന്റെ പിന്നാലെ ആളയച്ച് അവിടെ വെച്ച് അവനെ കൊന്നുകളഞ്ഞു. അവനെ കുതിരപ്പുറത്ത് കൊണ്ടുവന്നു യഹൂദയുടെ മൂല നഗരത്തിൽ അവന്റെ പിതാക്കന്മാരുടെ അടുക്കൽ അടക്കം ചെയ്തു. യോഗ്യമാകുന്നു ബാറക്കുമോ?
നമുക്ക് നമസ്കരിക്കാം. ബാറക്കുമോ? പിതാവിനും പരിശുദ്ധരൂഹായിരിക്കും സ്തുതി. ദൈവത്തിന്റെ വലിയ ദിനനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. സൗത്തിന്റെ ആഭിമുഖ്യത്തിൽ എല്ലാ ബുധനാഴ്ചയും നടത്തി വരുന്ന അനുഗ്രഹീതമായ ഈ പ്രാർത്ഥന സംഗമത്തിലേക്ക് എല്ലാ ദൈവമക്കളെയും വളരെ സ്നേഹ ആദരവോടുകൂടി സ്വാഗതം ചെയ്യുന്നു. വിവിധ സ്ഥലങ്ങളിലാണെന്നാലും ഒരേ മനസ്സോടുകൂടെ തമ്പുരാന്റെ സന്നിധിയിൽ ഒരുമിച്ച് കൂടുവാൻ നമുക്ക് ലഭിച്ച ആരോഗ്യത്തെയും അവസരത്തെയും നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. നാം ആയിരിക്കുന്ന സ്ഥാനത്ത് ദൈവഭയത്തോടും ദൈവാശ്രയ ബോധത്തോടും ഈ ശുശ്രൂഷയെ സംബന്ധിക്കുവാൻ ആവശ്യമായിരിക്കുന്ന എല്ലാ കൃപകളും ചുരുങ്ങി തളകണം എന്നുള്ള പ്രാർത്ഥനയോടുകൂടി നമുക്ക് ഈ ശുശ്രൂഷ സമാരംഭിക്കാം. ഈ ശുശ്രൂഷയ്ക്ക് അടിസ്ഥാനപ്പെടുകയും ഇതിന് നേതൃത്വം നൽകുകയും ചെയ്യുന്ന പിതാക്കന്മാരെ വളരെ സ്നേഹാദരവോടെ സ്മരിക്കുന്നു. സാന്നിധ്യം കൂടെ നടക്കുന്ന വന്നിയ മാമനച്ചൻ, പ്രിയ ജിസി വർഗീസച്ചൻ, പ്രിയപ്പെട്ട ഐസക്കച്ചൻ, വിവിധ സ്ഥലങ്ങളിലിരുന്നുകൊണ്ട് ഈ പ്രാർത്ഥനയുടെ ഭാഗമാകുന്ന എല്ലാ ആരാധികരായ വൈദിക സ്ത്രീയെയും വളരെ സ്നേഹത്തോടുകൂടി സ്വാഗതം ചെയ്യുന്നു. സെന്റ് പള്ളിയങ്കണത്തിൽ കൂടിയിരിക്കുന്ന സ്നേഹിതർ ഉൾപ്പെടെ വിവിധ സ്ഥലങ്ങളിലിരുന്നുകൊണ്ട് ഈ പ്രാർത്ഥന സംബന്ധിക്കുന്ന എല്ലാവരെയും പ്രത്യേകമായിട്ട് ഓർക്കുകയും എല്ലാവരെയും സ്വാഗതം ചെയ്യുകയും ചെയ്യുന്നു. ഇപ്പോഴും വിശേഷ ഗീതങ്ങളിലെ ഒരു ഗീതം ആലപിക്കും. അതിനുശേഷം ശുശ്രൂഷ മുന്നോട്ട് നയിക്കപ്പെടുന്നതായിരിക്കും.
ശുശ്രൂഷ ഗീതത്തിലെ 120-ാമത്തെ ഗീതം എല്ലാവർക്കും സുപരിചിതമായിട്ടുള്ള എല്ലാം Amen. പിതാവിനും പുത്രനും പരിശ്രൂഹായിക്കും സ്തുതി. തന്റെ സ്ത്രീകളാൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ പരിശുദ്ധൻ 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 വിവരങ്ങൾ സ്തുതി. ദൈവമേ നീ പരിശുദ്ധനാകുന്നു,
നീ പരിശുദ്ധനാകുന്നു, നീ
പരിശുദ്ധനാകുന്നു,
നീ പരിശുദ്ധനാകുന്നു, മണലല്ലാത്തിനെ നീ പരിശുദ്ധനാണ്ടിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണയേണമേ.
ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ഞങ്ങളുടെ കർത്താവേ ഞങ്ങളോട് തന്നെ ചെയ്യണമേ. ദൈവമേ നിനക്ക് സ്തുതി. പ്രകൃഷ്ണനായ ഞങ്ങളുടെ പിതാവേ, പറഞ്ഞറിയുമേ നിനക്ക് സമാധാനം.
വാഴ്ത്തപ്പെട്ടവളാണു നിന്റെ മറയ്ക്കുമ്പോൾ ഞങ്ങളെ സൃഷ്ടിച്ചാൽ എന്നുള്ള പ്രതീക്ഷയിലാക്കിയ ബലവാനായിരിക്കുന്ന ദൈവമായ കർത്താവേ, നീ പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. സർപ്പത്തിന്റെ ആലോചനയെ കൽപ്പനയെ ഞങ്ങൾ ലംഘിക്കുകയും ബാക്കിയുള്ള ജീവിതത്തിൽ നിന്ന് വീഴുകയും പ്രതീക്ഷയിൽ നിന്ന് തള്ളപ്പെടുകയും ചെയ്തപ്പോൾ ഞങ്ങളുടെ സംഗതിയിൽ നീ മൗനമായിരുന്നില്ല. എന്നാലോ ഞങ്ങളുടെ സ്ഥിരീകരണത്തിനായി വിശുദ്ധ ദുർഗർഷിമാരെ നീ പറഞ്ഞയച്ചു. അന്ധകാലത്തിലും മരണവീട്ടിലും വരുന്നവരായി ഞങ്ങൾക്ക് കാലാവസ്ഥാനത്തിൽ നിന്റെ പ്രാർത്ഥന പുത്രനും ഞങ്ങളുടെ കർത്താവും ദൈവമായ യേശു മിശിഹായി ഉദിച്ചു. അവൻ പരിശുദ്ധായി നിന്നും വിശുദ്ധ കന്നി മറിയാമെന്നും ശരീരം ധരിച്ചുകൊണ്ട് ജീവന്റെ വഴിയെ ഞങ്ങൾ പഠിപ്പിക്കുകയും പുനർജനത്തെ ഞങ്ങൾ കാണിച്ചു തരികയും ചെയ്തു. ഇത് ഹേതുവായിട്ട് കർത്താവ് അതിനോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കടങ്ങളുടെയും പാപങ്ങളുടെയും മോചനത്തിന് ഞങ്ങൾക്ക് നൽകണമേ. സമാധാനത്തിന്റെ രാജാവാകിയാൽ ആദ്യം അന്തമില്ലാത്തതിന്റെ വചനത്തിന്റെ ഉദയത്തോടുകൂടെ സ്വർഗത്തിൽ നിന്നിറങ്ങി വന്നിട്ടുള്ള സമാധാനം ഞങ്ങളോടുകൂടെ ഞങ്ങളുടെയും ഞങ്ങളുടെ ഇടയിലും വസിക്കണമേ. മാലാകമാല സുവിശ്വസിക്കപ്പെട്ട സന്തോഷം കൊണ്ട് ഞങ്ങളുടെ ആത്മാക്കളെയും ചെറിയ നിറയ്ക്കണമേ. എന്നാൽ നീ സകല സന്തോഷങ്ങൾക്ക് മേലെയുള്ളവനാകുന്നു, സന്തോഷവും സകല പ്രകാശങ്ങൾക്ക് മേലെയുള്ള പ്രകാശവുമാകുന്നു. ഞങ്ങളുടെ കർത്താവ് ഞങ്ങളെ സന്തോഷിപ്പിച്ച് ഞങ്ങളുടെ മേൽ കരുണ ചെയ്യണമേ. എന്നാൽ നിന്റെ തിരുനാമം ഞങ്ങളുടെ മേൽ വിളിക്കപ്പെട്ടിരിക്കുന്നു. നീതിക്കേ മറ്റൊരു ദൈവം ഞങ്ങൾക്കില്ല. പാപമരണം ഞങ്ങളെ ബലപ്പെട്ടരുത്. എന്റെ കർത്താവ് സകല പരീക്ഷകളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. ശത്രുവിന്റെ കണികളിൽ നിന്നും ഞങ്ങളെ വീണ്ടും കൊള്ളണമേ. ഞങ്ങളുടെ ആയുഷ്കാലം മുഴുവൻ നിന്റെ വിശുദ്ധ കൽപ്പനകളെ നിവർത്തിപ്പാനും സത്യത്തിലും പുണ്യത്തിലും വിശുദ്ധിയിലും സമാധാനത്തിലും നീതിയിലും നടപ്പാനുമായി സമാധാനത്തിന്റെ കാലങ്ങളെ ഞങ്ങൾക്ക് നൽകണമേ. അതെ, ദൈവമാതാവ് വിശുദ്ധനി മറിയാമിന്റെയും സകല പരിശുദ്ധന്മാരുടെയും പ്രാർത്ഥനകളാൽ തന്നെ ആമീൻ.
രാജേഷത്തിനുണ്ടോ അല്ലെ? എന്റെ അച്ഛന് ഡ്രൈവ് ചെയ്യാന്നറിയാം.
ദൈവത്തിന് നാമം മഹത്വപ്പെടുമാറാകട്ടെ. ഏറ്റവും ഈ പ്രാർത്ഥനാ സംഗമത്തിൽ ദൈവ സാന്നിധ്യ ബോധത്തോടുകൂടി പങ്കെടുക്കുന്ന എല്ലാ വിശ്വാസികളുടെ സമൂഹമേ, ഏവർക്കും ക്രിസ്തു യേശുവിൽ എന്റെ സ്നേഹവന്ദനം. 2019 അവസാന ആഴ്ചകളിലേക്ക് നമ്മൾ കടന്നു വരുന്നു. പ്രത്യേകിച്ച് തിരുജനനത്തിന്റെ
പിറവിയുടെ സന്തോഷം, മനുഷ്യാവതാരത്തിന്റെ സന്തോഷം ലോകമൊക്കെയും വളരെ സന്തോഷത്തോടും പ്രാർത്ഥനയോടും കൂടി വീണ്ടും ഹൃദയത്തിലേക്ക് ചേർത്ത് വെക്കുവാൻ തക്കുവണ്ണം ആഗ്രഹിക്കുന്ന ദിവസങ്ങളിലേക്ക് നമ്മൾ കടന്നു വരികയാണ്. കഴിഞ്ഞ ഞായറാഴ്ച സഖറിയ പുരോഹിതൻ ധൂപാർപ്പണത്തിനായി വിശുദ്ധ ദേവാലയത്തിന്റെ ഉള്ളിലേക്കും കടന്നു ചെന്നപ്പോൾ ദൈവദൂതനെ മുഖാമുഖം കണ്ട അനുഗ്രഹീതമായൊരു സന്ദേശം നമ്മളൊക്കെയും വിശുദ്ധ ദേവാലയത്തിലൂടെ വചന ശുശ്രൂഷയിലൂടെ കേട്ടു കഴിഞ്ഞു. തുടർന്നുള്ള ഓരോ ആഴ്ചകളും നമ്മൾ ഓർമ്മിക്കുന്നതും വായിച്ചു കേൾക്കുന്നതും രക്ഷാകരമായ മനുഷ്യാവതാരത്തിന് മുഖാന്തരമായ ഓരോ വ്യക്തികളെയും അവരുടെ ദൗത്യത്തെയും കൃത്യമായിട്ട് നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്ന ചിന്തകളാണ്. യോഹന്നാന്റെ പിറവി നമുക്ക് വേദപുസ്തകത്തിലൂടെ പഠിക്കുവാൻ പറ്റുമ്പോൾ അദ്ദേഹത്തെ ലോകം വിളിക്കുന്നതും വേദപുസ്തകം പരിചയപ്പെടുത്തുന്നതും യോഹന്നാൻ സ്നാപകൻ കർത്താവിന്റെ മുന്നോടിയായി കടന്നു വന്നു. കേവലം ഒരു വർഷത്തിന്റെ വ്യത്യാസമേ ഉള്ളൂ അവരുടെ ജനനങ്ങൾ തമ്മിൽ. എങ്കിലും തന്നെ ഏൽപ്പിച്ച ദൗത്യം ഭംഗിയായി അവതരിപ്പിച്ചുകൊണ്ട് എന്നേക്കാൾ വലിയവൻ എന്റെ പിന്നാലെ വരുന്നു എന്നുള്ള വാർത്തയെ സമൂഹത്തിൽ ഭയമില്ലാതെ അവതരിപ്പിക്കാൻ ദൈവം നിയോഗിച്ച ഒരു വ്യക്തിത്വമാണ് യോഹന്നാൻ. ഈ യോഹന്നാനെ പിതാക്കന്മാരും ദൈവശാസ്ത്രജ്ഞന്മാരും പരിചയപ്പെടുത്തുന്നത് ആഗമന ദൂതൻ അല്ലെങ്കിൽ ദ സോ കോൾഡ് ഹെറാൾഡ് ഓഫ് ജീസസ് ക്രൈസ്റ്റ് എന്നൊരു പ്രത്യേകമായ നാമത്തിലാണ്. യഥാർത്ഥത്തിൽ ഈ യോഹന്നാനുള്ള അതേ ദൗത്യമാണ് ജന്മം കൊണ്ട് ക്രൈസ്തവ സഭയിലായിരിക്കുന്ന നമ്മളുടെ ഓരോരുത്തരുടെയും ദൗത്യം. നമ്മളുടെയും ജീവിതത്തിലൂടെ നമ്മൾ ലോകപരമായ കാര്യങ്ങൾ അറിയണം, അത് മനസ്സിലാക്കണം, സമ്പാദ്യം ഒക്കെ ആവശ്യമാണെങ്കിലും ക്രിസ്തു രണ്ടാമത് വരും എന്നുള്ള പൂർണമായ ബോധ്യം സ്വയം ഉൾക്കൊണ്ടുകൊണ്ട് സമൂഹത്തിന്റെ മുമ്പിൽ ക്രിസ്തുവിന് വേണ്ടിയുള്ള ഒരാഗമന ദൂതനായി പ്രവർത്തിക്കുക, ജീവിക്കുക എന്നുള്ളതാണ് എന്നെ കേൾക്കുന്ന എല്ലാവരുടെയും പ്രധാനപ്പെട്ട ദൗത്യം. പലപ്പോഴും സംസാരിക്കുന്ന ഞാനും നമ്മളും ഒക്കെ ഇത് മറന്നു പോകാറുണ്ടെങ്കിലും അത് ഓർമ്മപ്പെടുത്തുവാനാണ് വീണ്ടും സഖറിയാവിന്റെ അനുഗ്രഹിക്കപ്പെട്ട ചില ചിന്തകളിലൂടെ കഴിഞ്ഞ ഞായറാഴ്ച നമ്മൾ വേദഭാഗം വായിച്ചതും പഠിച്ചതും. തുടർന്നുള്ള ആഴ്ചകളിലേക്ക് പ്രവേശിക്കുമ്പോഴും ഞാൻ സൂചിപ്പിച്ചു ദൈവത്തിന്റെ അത്യധികമായ ശക്തിയോടെയുള്ള പ്രവർത്തനം എപ്രകാരമായിരുന്നു. ഒരു ചിന്ത ഞാൻ ഇപ്രകാരം പറഞ്ഞു ആമുഖം കുറിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഇന്ന് നമ്മളുടെ വേദപുസ്തകത്തിൽ നിന്നും അത് സംസാരിച്ചതിന്റെ വ്യാഖ്യാനത്തെ പകർന്നു നൽകുവാൻ ദൈവം ഉപയോഗിക്കുന്നത് നമുക്ക് പരിചിതമായ പ്രിയപ്പെട്ട ബിജോയ് സഖറിയാച്ചനാണ്. പത്തനംതിട്ടയാണ് അദ്ദേഹത്തിന്റെ മാതാപിതാക്കളുടെ പ്രദേശമെങ്കിലും ജനിച്ചതും വളർന്നതും പഠിച്ചതുമൊക്കെ ഹൈദരാബാദിലായിരുന്നു. മലയാളം നന്നായിട്ട് കൈകാര്യം ചെയ്യും, അതിനേക്കാൾ ഭംഗിയായി ഇംഗ്ലീഷ് കൈകാര്യം ചെയ്യും. മറ്റു ഭാഷകളിലും അദ്ദേഹത്തിന് പ്രാവീണ്യവും പ്രാഗൽഭ്യവുമുണ്ട്. ഉപരിപഠനവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ഇവിടെ വന്നു. അരമനയിൽ തിരുമേനിയോടൊപ്പം തിരുമേനിക്ക് വേണ്ടി അവിടുത്തെ കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് നിർവഹിക്കുന്നു. ഇപ്പോൾ ആന്റോണിയോ ദേവാലയത്തിൽ ശുശ്രൂഷ ചെയ്യുന്നു. കഴിഞ്ഞ പല പ്രാവശ്യവും പ്രിയപ്പെട്ട അച്ഛന്റെ സാന്നിധ്യം നമുക്ക് ലഭിച്ചിട്ടുണ്ട്. നന്നായി ആളുകളോട് ഇടപെടുവാനും വിനയപൂർവ്വം സംസാരിക്കുവാനും ഒക്കെ ദൈവം അനുഗ്രഹീതമായ ഒരു കഴിവും ശുദ്ധിയും കൃപയും ഒക്കെ അച്ഛന് കൊടുത്തിട്ടുണ്ട്. അതൊക്കെ നിലനിർത്തിക്കൊണ്ട് വൈദിക വൃത്തി ഭംഗിയായി തുടരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ വചന ശുശ്രൂഷയ്ക്ക് വേണ്ടി പ്രിയപ്പെട്ട ബിജോയ് അച്ഛനെ, എന്നെ കേൾക്കുന്ന എല്ലാവരുടെയും പേരിൽ, ഇതിന്റെ ചുമതലക്കാരൻ പ്രിയപ്പെട്ട രാജേഷത്തിന്റെ പേരിൽ സസന്തോഷം വിനയപുരസരം അദ്ദേഹത്തെ ക്ഷണിക്കുന്നു. നമുക്ക് അനുഗ്രഹീതമായ ഒരു വചന സന്ദേശം ശ്രവിക്കാനായിട്ട് നമ്മുടെ ഹൃദയവയലുകളെ പ്രത്യേകമായിട്ട് ഒരുക്കാം എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്ക് പൂർണ്ണമാക്കട്ടെ. പ്രിയപ്പെട്ട അഭിജോയസിനെ ക്ഷണിച്ചോളും.
അതിനുമുമ്പായിട്ടൊരു പാട്ട് പാടിയിട്ട് പാട്ട് നമ്പർ 114
സന്തോഷം അവൻ എന്തെല്ലാം പാടിലിൽ പാർക്കുന്ന അവൻ എന്തെല്ലാം അവനെന്റെ സങ്കേതം വിശ്രാമം നാൾതോറും അവനെന്റെ അവനെന്റെ
ത്രിയേകദൈവത്തിന്റെ ധന്യതരനാമത്തിന് മാത്രം ഉണ്ടായിരിക്കട്ടെ. ബഹുമാനപ്പെട്ട വൈദിക കർത്താവിൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, ഒരു ദിവസം കൂടി ദൈവസന്നിധിയിൽ ജീവിക്കുവാനും പുതിയ പ്രകാശം കാണുവാൻ സഹായിച്ചതിനായി ദൈവത്തിന് നമുക്ക് സ്തുതിക്കാം. പ്രത്യേകമായിട്ട് ഈ ഒരു ദിവസങ്ങളിൽ ഈ വർഷത്തിന്റെ ലാസ്റ്റ് മന്തിലോട്ട് നമ്മൾ പ്രവേശിക്കുകയാണ്. ഈ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നമ്മൾ വായിച്ചു കേട്ട ഭാഗങ്ങളൊക്കെ പ്രത്യേകമായിട്ട് രണ്ട് മൂന്നാഴ്ച മുൻപിൽ നമ്മുടെ പുതിയ കാലണ്ടർ ഇയർ തുടങ്ങിയിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇപ്പം അടുത്ത രണ്ടാഴ്ചയിലേക്ക് വേണ്ടിയിട്ട് ഇനിയും വരുന്ന ദിവസങ്ങളൊക്കെ നമ്മളെല്ലാം ഒരുങ്ങുകയാണ്. എന്തിനാണ് ഒരുങ്ങുന്നത്? പലപ്പോഴും നമ്മൾ പറയാറുണ്ട്, നമ്മൾ യേശുവിനെ സ്വീകരിക്കുവാൻ വേണ്ടിയിട്ടാണ് ഇപ്പം നമ്മൾ ഒരുങ്ങാൻ പോകുന്നത്. പക്ഷേ നിങ്ങൾ ചിന്തിച്ചു നോക്കിയാൽ നമ്മുടെ പ്രത്യേകമായിട്ട് അടുത്ത ആഴ്ചയിലൊക്കെ ഈ ദിവസങ്ങളിലൊക്കെ നമ്മൾ ഒരുങ്ങുന്നത് ലൗകിക കാര്യം നമ്മൾ ഒരുമിച്ച് ഒത്തുചേർന്ന് ആഘോഷിക്കുവാൻ വേണ്ടിയിട്ടാണ് ഒരുങ്ങാൻ പോകുന്നത്. പ്രത്യേകമായിട്ട് അടുത്ത ആഴ്ച ഈ സമയത്തൊക്കെ നമ്മുടെ ദൂരെ പാർക്കുന്ന മക്കളൊക്കെ ഭവനത്തിൽ വരികയും കുറെ അധികം കാര്യങ്ങൾ പാചകങ്ങളൊക്കെ റെഡിയാക്കി വെക്കുകയും ഈ ദിവസത്തിന് വേണ്ടിയിട്ടായിട്ട് മാത്രം ഉപയോഗിക്കുന്ന പാത്രങ്ങളും അതിന്റെ അറേഞ്ച്മെന്റ്സ് ഒക്കെയുണ്ട്. എന്തിനെ കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത്? അടുത്ത ആഴ്ച ഈ സമയത്ത് എന്തുമായിരിക്കും? നവംബർ 28 താങ്ക്സ് ഗിവിംഗ് ഡേക്ക് വേണ്ടിയിട്ട് നമ്മൾ എല്ലാവരും ഒരുങ്ങുകയാണ്. പക്ഷെ അതിനെക്കാട്ടിലും വലിയൊരു ഒരുക്കം നമ്മുടെ മുൻപിൽ ഉണ്ടായിട്ടും നമ്മൾ താങ്ക്സ് ഗിവിംഗിന് വേണ്ടിയിട്ട് ഒരുങ്ങുകയാണ്. നമ്മുടെ മക്കൾക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്ത് ശേഖരിക്കുന്നുണ്ട്, എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് നമ്മുടെ ഇന്നത്തെ ചിന്തയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ ആഗ്രഹിക്കുന്നത് ഈ താങ്ക്സ് ഗിവിംഗ് എന്ന് പറയുന്ന, ഞാൻ ഈ ലൗകിക കാര്യമല്ല, പക്ഷേ ബൈബിളിൽ പറയുന്ന താങ്ക്സ് ഗിവിംഗ് ഓർ ഗിവിംഗ് താങ്ക്സ്, അതിന്റെ രണ്ടു മൂന്ന് ചെറിയ കാര്യങ്ങൾ പങ്കുവയ്ക്കുവാൻ വേണ്ടിയിട്ടാണ് ആഗ്രഹിക്കുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചു കാണും, നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്, ഈ പ്രത്യേക ഒരു താങ്ക്സ് ഗിവിംഗ് ദിവസത്തിന് വേണ്ടിയിട്ട് നമ്മൾ പ്രത്യേക പാത്രങ്ങളും പ്രത്യേക അതിന്റെ ഡെക്കറേറ്റീവ് ഐറ്റംസ് ഒക്കെ എടുക്കാറുണ്ട്. അത് കാണുന്ന ഉടനെ എനിക്ക് എന്റെ മനസ്സിൽ ഉടനെ വരുന്നത്, നമ്മുടെ ഇടയ്ക്കും ഇങ്ങനത്തെ ഒരു കാര്യം ഉണ്ടായിരുന്നു, ഇങ്ങനെ ഒരു സ്പെസിഫിക് ഒക്കേഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ചില കാര്യങ്ങൾ. എന്റെ പെട്ടെന്ന് എന്റെ മനസ്സിൽ വന്നത്, നമ്മുടെ പഴയ അപ്പച്ചന്മാരും അമ്മച്ചിമാരും ഒക്കെ അവര് ദേവാലയത്തിന് പോകുമ്പോൾ മാത്രം ഉപയോഗിക്കുന്ന വെള്ളയും വെള്ളയുമായ ഒന്ന് ചട്ടയും മുണ്ടോ ഇല്ലെങ്കിൽ അതിന്റെ ഡ്രസ്സിംഗ് ഒക്കെ എപ്പോഴും അവര് മാറ്റിവെക്കുകയായിരുന്നു. പക്ഷേ കാലം കഴിഞ്ഞപ്പോൾ നമ്മൾ അതെല്ലാം ഉപേക്ഷിച്ചു. ഇന്ന് നമുക്ക് തോന്നുന്ന രീതിയിലാണ് നമ്മൾ ദേവാലയത്തിലോട്ട് വരുന്നത്. നമ്മുടെ പ്രത്യേകമായിട്ട് താങ്ക്സ് ഗിവിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ ക്രിയേഷൻ ഉൽപ്പത്തി പുസ്തകത്തിലൊക്കെ നമ്മൾ വായിക്കുമ്പോൾ അവിടെ യഹോവേ ഹി ക്രിയേറ്റഡ് എവറിത്തിങ് ആൻഡ് ഹി സെഡ് എവറിത്തിങ് വാസ് ഗുഡ്. ഡിഡ് ഹി സേ താങ്ക് യു? നോ. ബിക്കോസ് താങ്ക് യു എന്ന് പറയുമ്പോൾ തന്നെ വി ആർ അക്നോളജിങ് ദാറ്റ് വി ആർ റിസീവിങ് സംതിങ് ഫ്രം അതേഴ്സ്. സോ ദ താങ്ക് യു ഇസ് ഫോർ അസ്. ഹി ഈസ് ഗോഡ് ആൻഡ് ഹി ഈസ് എ ക്രിയേറ്റർ. ഹി ഈസ് എവറിത്തിങ്. Everything is created by him. Especially Sangeetanam 24:1, the earth is the Lord's and all it contains, the world and those who dwell in it. So we all belong to him. So we are always thankful to him for his blessings, for his graces, for his mercy. Above all, we are thankful that He created us. Saint Athanasius പറയുന്ന ഒരു വാക്കുണ്ട്, God became man so that man can be godlike. God became man so that man can be godlike. So we are created in the image and likeness. അടുത്ത ദിവസങ്ങളിൽ it is the nativity fast. So it is through his incarnation that he is taking up the bodily, he is taking up the body. God became man so that we can be godlike. That is the main essence, theosis, to be like God. ഈ താങ്ക്സ്ഗിവിംഗ് ഇന്റെ വാക്ക് പോലും നമ്മൾ ഓൾഡ് ടെസ്റ്റ്മെന്റിൽ അല്ലെങ്കിൽ ഹീബ്രു ലിറ്ററേച്ചർ, ഹീബ്രുവിന്റെ അതിന്റെ റൂട്ട് സ്റ്റഡി ഒക്കെ നടത്തുമ്പോൾ ഈ തിയോളജിയൻസ് ഒക്കെ പറയുന്നത് ദർ ആർ ടു മീനിങ്സ് to this word of thanks or thanksgiving. ഒന്നാമത്തെ ആദ്യത്തെ ഒരു മീനിങ് എന്ന് പറയുന്നത് it is a praise and thanksgiving to the Lord. So what we see is right about God, so we give thanks to him. When we receive anything from him, we give thanks to him. It is more of acknowledging his blessing and praising him. So, other First Chronicles chapter 16:34 in the basil ana adinde kurichu parayunnathu. So praising and thanksgiving the Lord Yahweh. Adutha oru meaning ennu parayunnathu Leviticus chapter 26:40. It is acknowledging ourselves before God in confessing our sin. ഇതിന് താങ്ക്ഫുൾനെസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഈ രണ്ട് മീനിങ്ങും നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ വൺ ഈസ് ഗിവിംഗ് താങ്ക്സ് ടു ഹിം ഫോർ ഓൾ ദ ബ്ലെസ്സിങ്സ് ഫോർ അക്നോളജിങ് വാട്ട് ഹി ഈസ് റൈറ്റ് ദ സെക്കൻഡ് ഈസ് വി ആർ കൺഫെസിങ് ആ സിൻ വി ആർ കൺഫെസിങ് ആ സിൻ സോ ലെവിറ്റിക്കസ് 26:40 ഇതിനെ കുറിച്ചാണ് ഇവിടെ ദി റൈറ്റ് അക്നോളജ്മെന്റ് ഓഫ് സെൽഫ് ബിഫോർ ഗോഡ് ഇൻ കൺഫെസിങ് സിൻ. സോ നമ്മൾ താങ്ക്സ് ഗിവിംഗ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഇൻക്ലൂഡ്സ് ബോത്ത് ഓഫ് ദീസ് തിങ്സ്, അക്നോളജിങ് ഹിം ആസ് ബീങ് the soul giver the right, at the same time acknowledging our sins. പലപ്പോഴും നമ്മൾ രണ്ടാമത്തെ ഭാഗം അങ്ങ് മറക്കാറുണ്ട്. ഗ്രീക്കില് ഇരുന്ന് തന്നെ ഒരു വാക്കാണ് നമ്മളിപ്പം കുർബാനയ്ക്ക് ഉപയോഗിക്കുന്നത്, ദ യൂക്കറിസ്റ്റ്. യൂക്കറിസ്റ്റ് ആയിട്ട് ദാറ്റ് ഈസ് ടു ഗിവ് താങ്ക്സ്. സോ പ്രത്യേകമായിട്ട് ഈ ഒരു രണ്ട് മീനിങ് ഉള്ള ഈ വാക്കിന് നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും നമ്മൾ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ്. പക്ഷേ നമ്മൾ എത്രമാത്രം ദൈവത്തോട് നന്ദിയുള്ളവരാണ്, എത്രമാത്രം നമ്മൾ ദൈവത്തെ അത്രയും മുറുകി പിടിച്ചുകൊണ്ട് നടക്കുന്നുണ്ട് എന്ന് നാം സ്വയം ചിന്തിക്കണം. സെന്റ് പോൾ ഹി ഓൾവേസ് കീപ്സ് ടെല്ലിംഗ് ദാറ്റ് ഗിവ് താങ്ക്സ് ഇൻ എവറിത്തിങ് ഫസ്റ്റ് തെസലോനിയൻസ് ഗിവ് താങ്ക്സ് ഇൻ എവറിത്തിങ് ദിസ് ഈസ് ദ വിൽ ഓഫ് ഗോഡ് കൺസേണിങ് അസ്. രോഗമായാലും സന്തോഷമായാലും പ്രയാസങ്ങളായാലും അനുഗ്രഹങ്ങളായാലും എല്ലാ സമയത്തും വി നീഡ് ടു ഗിവ് താങ്ക്സ് ടു ഹിം. But our human nature is that palappozhum nammal santoshathilokke devathe marakkarund. Prayasangalum buddhimuttukalokke verumbol maatrame nammal devathe nokkarullu. Palappozhum nammude Christian life ennu pidakkanmarokke parayunnathu it is dynamic. Oru static aayittalla, it is dynamic. Always there will be ups and downs. There will be trials and tribulations in Christian life. And we are need to face them. We need to overcome them through the grace and blessings and mercy of God. So when we do that always, there is always praise and thanksgiving which follows, which should overflow within us. The second part, Leviticus 26:40, it is confessing of our sin. നമ്മൾ എത്രമാത്രം ഇത് ഒരു സീരിയസ് ആയിട്ട് നമ്മൾ എടുക്കുന്നുണ്ടോ എന്ന് നാം സ്വയം ചിന്തിക്കണം. ഈ കുമ്പസാരം കൺഫെഷൻ നമുക്ക് പിതാക്കന്മാരൊക്കെ നൽകിയിട്ടുള്ള ഒരു സാക്രമെന്റ് ആണ്. ദ ബാപ്റ്റിസം വിത്ത് ടിയേഴ്സ് പിതാക്കന്മാർ പറയുന്നതാണ്. കൺഫെഷൻ ഇസ് ബാപ്റ്റിസം വിത്ത് ടിയേഴ്സ്. സോ എത്രമാത്രം നമ്മൾ സ്വയമേ ചെയ്ത പാപങ്ങളും ഒക്കെ നമ്മൾ ഏറ്റു പറയുന്നുണ്ട് എന്ന് നാം സ്വയം ചിന്തിക്കണം. ഓൺലി വെൻ വി ഡു ദാറ്റ് ഇറ്റ് ബിക്കംസ് എ ട്രൂ താങ്ക്ഫുൾനെസ്. ദാറ്റ് ഈസ് വേർ ദ മെയിൻ ക്രക്സ്, ദ മെയിൻ എസൻസ് ഓഫ് താങ്ക്ഫുൾനെസ് ഇസ് ദയർ. അപ്പോഴേ അത് പൂർത്തീകരിക്കത്തു. നമ്മൾ എല്ലാവരും ഒത്തൊരുമിച്ച് കൂടുന്നുണ്ട്, നമ്മൾ ഭക്ഷണം കഴിക്കുന്നുണ്ട്, എല്ലാവരും സ്നേഹം പങ്കുവെക്കുന്നുണ്ട്. But is it God-centered? Is our life, is our fellowship God-centered? നിങ്ങള് ഇസ്രായേൽ ജനത്തിന്റെ ഓരോ കാലഘട്ടത്തിൽ നോക്കിയാൽ പോലും നമുക്ക് അവിടെ കാണാൻ സാധിക്കും, when they had tribulations, when they had victories, they always praised God and gave thanksgiving. Everything was God-centered. പലപ്പോഴും നമ്മൾ ഈ കാലഘട്ടത്തിൽ നമ്മൾ ഗോഡ് സെന്റേഡ് അല്ല, സെൽഫ് സെന്റേഡ് ആയിട്ടാണ് മാറുന്നത്. പിതാക്കന്മാർ പറയുന്നുണ്ട്, ഇഫ് യുവർ ലൈഫ് ഇസ് നോട്ട് തിയോ സെന്റേഡ്, ഗോഡ് സെന്റേഡ് ഓർ ക്രിസ്തു സെന്റേഡ്, ക്രൈസ്റ്റ് സെന്റേഡ്, വി വിൽ ബി ലൈക്ക് ആഡം ആൻഡ് ഈവ്. വി വുഡ് ബി റിമൂവ് ഫ്രം ദ ഗാർഡൻ ഓഫ് ഈഡൻ. ദ വുഡ് ബി എ ഡിസ്ട്രാക്ഷൻ. നമ്മുടെ ഹൃദയത്തിൽ ദൈവം വസിക്കുമ്പോൾ ലൗകിക കാര്യങ്ങളെല്ലാം നമ്മുടെ ഹൃദയത്തിന്റെ അകത്ത് ശേഖരിക്കുമ്പോൾ ക്രിസ്തു യേശുവിന് നമുക്ക് ഒരു സ്ഥലം കൊടുക്കുവാൻ, ഒരുക്കുവാൻ സാധിക്കത്തില്ല എന്നാണ് പിതാക്കന്മാർ പറയുന്നത്. നമ്മുടെ ഉള്ളിൽ ക്രിസ്തു യേശുവിന് ഒരു സ്ഥാനം ഉണ്ടാക്കുവാൻ, സ്ഥാനം കൊടുക്കുവാൻ വേണ്ടിയിട്ട് ആദ്യം നമ്മെ തന്നെ ഈ ലൗകിക കാര്യങ്ങളൊക്കെ ലൗകികാര്യങ്ങളിൽ നിന്നൊക്കെ ഒഴിഞ്ഞ് ഇതെല്ലാം നമ്മുടെ നിന്ന് വി നീഡ് ടു സ്റ്റാർട്ട് റിമൂവിങ് ഓൾ ദ വേൾഡ്ലിനെസ് ഫ്രം ആ ഹാർട്ട്. ഓൺലി ദെൻ വി വുഡ് ബി ഏബിൾ ടു ഗിവ് സ്പേസ് ടു ക്രൈസ്റ്റ് ത്രൂ ഹിസ് ബർത്ത് ടു അസ് വിത്തിൻ അസ്. ആൻഡ് ദാറ്റ് ഈസ് ത്രൂ യൂക്കറിസ്റ്റ്. ഈ ഗ്രീക്കിന്റെ വാക്കാണ് താങ്ക്സ് ഗിവിങ്ങിന്റെ ഗ്രീക്കിന്റെ വാക്കാണ് യൂക്കറിസ്റ്റിയോ, ഇല്ലെങ്കിൽ ദ യൂക്കറിസ്റ്റ്. ഇറ്റ് ഈസ് താങ്ക്സ് ഗിവിങ്. ഓരോ ഞായറാഴ്ചയും വിശുദ്ധ ആരാധനയിൽ നമ്മൾ സംബന്ധിക്കുമ്പോൾ ഇറ്റ് ഈസ് ദ താങ്ക്സ് ഗിവിംഗ് വിച്ച് വി ഗിവ് ടു ആ ക്രിയേറ്റർ. പലപ്പോഴും നമ്മൾ കാഴ്ചക്കാരായിട്ടാണ് ദേവാലയത്തിലൊക്കെ വരുന്നത്. നമ്മൾ എപ്പോഴും വി ഹാവ് ടു ബി പാർട്ടിസിപ്പൻസ്, വി നീഡ് ടു പാർട്ടിസിപ്പേറ്റ് ഇൻ ദി ലിറ്റർജി, ഇൻ ദി ഹോളി മിസ്ട്രീസ്. When we partake, when we participate in the holy mysteries, we become one with Christ. ദൈവത്തോട് ചേർന്ന് ഒരു അലിഞ്ഞു ചേരുന്ന ഒരു ഒരു രീതിയിലാണ് പിതാക്കന്മാരൊക്കെ പറയുന്നത്. സോ ആ ഒരു ലൈഫാണ് വി ആർ ടു ഹാവ്, ദ ലൈഫ് ഇൻ ക്രൈസ്റ്റ്. വെൻ വി പാർട്ടേക്ക് ഇൻ ദ മിസ്ട്രീസ്, ക്രൈസ്റ്റ് റിസൈഡ്സ് വിത്തിൻ മീ. പക്ഷെ പലപ്പോഴും നമ്മുടെ സ്വഭാവവും നമ്മുടെ മാറ്റങ്ങളൊക്കെ മാറുന്നില്ല. ഓരോ പ്രാർത്ഥനയും ഓരോ ലിറ്റേർജിയും ഓരോ സാക്രമെന്റും നമ്മൾ പങ്കാളികളാകുമ്പോൾ ഇറ്റ് ഹാസ് ടു ചേഞ്ചസ്. ദാറ്റ് ഇസ് വാട്ട് ദി ഫാദേഴ്സ് ഓഫ് ദ ചർച്ച് ദേ സേ, എവറി പ്രേയർ ഷുഡ് ചേഞ്ചസ്. ഇഫ് ഇറ്റ് ഇസ് നോട്ട് ചേഞ്ചിങ് അസ്, ദെൻ ദർ ഇസ് സംതിങ് റോങ്, ദെൻ വി ആർ ഗോയിങ് സംവേർ റോങ്. ഓർത്തഡോക്സ് തിയോളജി എപ്പോഴും പറയുന്നത് ലിറ്റർജി ആഫ്റ്റർ ലിറ്റർജി. Once we end the liturgy in the church, attending the Holy Eucharist or the sacraments, the liturgy after the liturgy starts, once we step out of the church, that is towards our society, towards our family. So liturgy after liturgy is what we have to, but we need to practice. So ഈ താങ്ക്സ് ഗിവിംഗ് പ്രത്യേകമായിട്ട് വി നീഡ് ടു, ഇറ്റ് ഇസ് നോട്ട് ഓൺലി ഗിവിംഗ് താങ്ക്സ് ഫോർ ഓൾ ഹിസ് ബ്ലെസ്സിംഗ്സ് ബട്ട് ഓൾസോ അറ്റ് ദ സെയിം ടൈം കൺഫെസ്സിംഗ് ആവർ സിൻസ് ആൻഡ് ക്ലെൻസിംഗ് ആവർ സിൻസ്. ഓരോ പ്രാർത്ഥനയുടെ മുൻപിൽ നമ്മൾ പലപ്പോഴും എപ്പോഴും 51st സങ്കീർത്തനം ചൊല്ലാറുണ്ട്. ദാറ്റ് ഈസ് ടു ക്ലെൻസ് ആവർ സിൻസ്. വെൻ വി ക്ലെൻസ് ആവർ സിൻസ് വി വുഡ് ബി മോർ ഏബിൾ ടു accommodate, we would be more able to give space to Christ within us. When we participate in the liturgy, when we partake in the holy mysteries, we become one with Christ. And that is what St. Paul says, we are called to be his icons, we are called to be his light in this world. Christ himself is telling, you are the light. Adhyam parayanunda, I am the light. Adhu kanyata, you are the light. We are called to be his light. That is only through liturgy after liturgy. Adu cheyumbol maatrame nammude ee thanksgiving okke phalapradamayi theerathullu. Pratheegamayittu nammude kudumbangal okke ee thanksgiving okke, when we partake, it should be Christocentric, it should be God centered. All our families, all our lives should be God centered. Palappozhum nammal ഈ മീ മൈ സെൽഫിന്റെ ഒരു ലോകത്തിലാണ് ജീവിക്കുന്നത്, സെൽഫ് സെന്റർനെസ്സിലാണ് ജീവിക്കുന്നത്. പക്ഷെ പിതാക്കന്മാരൊക്കെ നമ്മളോട് ആവശ്യപ്പെടുന്നത് വി ഷുഡ് ബി സെൽഫ്ലെസ് ഗിവേഴ്സ്. ഓൺലി വെൻ വി ഗിവ് സെൽഫ്ലെസ്ലി ടു ദ സൊസൈറ്റി, ടു ദ പീപ്പിൾ അറൗണ്ട് അസ്, ഓൺലി ദെൻ ആ ലൈഫ് വിൽ ഹാവ് എ മീനിങ്. ദിസ് ഈസ് എ ട്രാൻസിറ്റ് പീരിയഡ്. ദിസ് ഈസ് only a period where we are temporary living in this world. There is life after death. We need to prepare for death. പലപ്പോഴും നമ്മൾ ഒരു ഈ ലൈഫ് ആൻഡ് ഡെത്തിന് ഒരു ഒരു മീനിങ് ആയിട്ട് കൊടുക്കുന്നത് ദ ടൈം സ്പെൻഡ് ഓൺ ഏർത്ത് ഈസ് ലൈഫ് എന്നാണ് പറയുന്നത്. ആൻഡ് വൺസ് വി എൻഡ് ദാറ്റ് ഇറ്റ് ഈസ് ഡെത്ത്. ബട്ട് നമ്മൾ സ്പിരിച്വൽ ആസ്പെക്ടിൽ നോക്കിയാൽ ലൈഫ് ഇറ്റ് മീൻസ് ദ പ്രസൻസ് ഓഫ് ഗോഡ്, ആൻഡ് ഡെത്ത് ഇറ്റ് ഈസ് ദി ആബ്സെൻസ് ഓഫ് ഗോഡ്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഫിസിക്കലി വി മൈറ്റ് ബി ലിവിംഗ്, ബട്ട് ഇഫ് ദർ ഇസ് നോ ഗോഡ്, ഇഫ് ഇറ്റ് ഇസ് നോട്ട് ഗോഡ് സെന്റേർഡ്, തിയോ സെന്റേർഡ് ഓർ ക്രിസ്തു സെന്റേർഡ്, വി മൈറ്റ് ബി ഫിസിക്കലി ലിവിംഗ് ബട്ട് സ്പിരിച്വലി വി ആർ ഡെത്ത്. We are called to be his light and salt. We are called to live a life to the fullest, to have the joy of him in our lives. So when we celebrate this Thanksgiving, there is a big more festivity which is coming up for each one of us. That is the Nativity of Christ. It is a big more Thanksgiving day for each one of us. And we need to prepare for that day. And that is through praising Him, through cleansing ourselves. ഈ രണ്ട് കാര്യങ്ങൾ എപ്പോഴും ഇറ്റ് ഗോസ് ഹാൻഡ് ഇൻ ഹാൻഡ് ടു പ്രേസ് അറ്റ് ദ സെയിം ടൈം ടു ക്ലെൻസ് ആർ സെൽസ് ഫ്രം ഓൾ ദ ഡിഫൈൻമെന്റ് ആൻഡ് ഫ്രം ഓൾ ദ സെൽ ഓൺലി വൺ വിൽ നോട്ട് വർക്ക് ഔട്ട് ബോത്ത് ഷുഡ് ബി ടുഗദർ ആൻഡ് വെൻ വി ഹാവ് ദിസ് ബോത്ത് ടുഗദർ ത്രൂ ദ യൂക്കറിസ്റ്റ് വി റിസീവ് ക്രൈസ്റ്റ് വിത്ത് ഇൻ അസ് ആൻഡ് ക്രൈസ്റ്റ് ലിവ്സ് ഇൻ അസ് ആൻഡ് വെൻ വി മൂവ് ഔട്ട് ഓഫ് ദ ചർച്ച് വെൻ വി കം ടു അവർ ഹോംസ് ഓർ അവർ വർക്ക് പ്ലേസ് ഓർ ഇൻ ദ സൊസൈറ്റി We need to be Christ in the place and we need to reflect His life, His message to the world. And only then it would be a true thanksgiving to our Creator. That is the main essence of creating each one of us. To be thankful to our Creator, at the same time to be helpful, to be a blessing to others. And that is the only thing which I want to share today with you all. May the Blessed Trinity help us to be His light and salt to this world. May God bless each one of us.
ബഹുമാനപ്പെട്ട വിജയ അച്ഛൻ, പ്രത്യേകിച്ച് നവംബർ മാസത്തിലെ ബാലിക പ്രസക്തമായ ഒരു വിഷയത്തെ നമ്മളൊക്കെ ലോകപ്രകാരമുള്ള ചിന്തകൾ കൊണ്ട് ബന്ധിപ്പിക്കുമ്പോൾ വേദപുസ്തക പ്രകാരം ഈ താങ്ക്സ് ഗിവിംഗ് എന്ന സന്ദേശത്തെ, എന്ന ആശയത്തെ എങ്ങനെ ബന്ധിപ്പിക്കാം? പഴയ നിയമ പുസ്തകത്തിലും പുതിയ നിയമ പുസ്തകത്തിൽ നിന്നും അതിന്റെ അർത്ഥങ്ങളെ വളരെ ഭംഗിയായി വിശദീകരിക്കാൻ പ്രാപ്യമായ നല്ല വാക്യങ്ങളുടെ അകമ്പടിയോടുകൂടി ഇത് ഏറ്റവും ശ്രേഷ്ഠമായി തീർക്കുവാൻ തക്കവണ്ണം പ്രിയപ്പെട്ട അച്ഛന് സാധിച്ചു. പ്രത്യേകിച്ച് മുതിർന്ന തലമുറയിലും അതിനേക്കാൾ ഉപരി കൊച്ചു തലമുറയിലും താങ്ക്സ് ഗിവിംഗ് എന്ന വാക്ക് കേട്ടാൽ ആദ്യം മനസ്സ് വരുന്നത് ആ ദിവസത്തെ ഭക്ഷണത്തെ കുറിച്ചും അതിനുശേഷമുള്ള ബ്ലാക്ക് ഫ്രൈഡേ എന്തൊക്കെ പുതുതായി വാങ്ങിക്കാം, അതിനുവേണ്ടി ലിസ്റ്റുകൾ തന്നെ ഓരോ മനുഷ്യരും കൃത്യമായിട്ട് എഴുതി വെച്ചിരിക്കുകയാണ്. ഉപഭോഗ സംസ്കാരം കാലഘട്ടത്തിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത് വാങ്ങിക്കുക ഉപയോഗിക്കുക എന്ന ആശയത്തിൽ നിന്ന് വാങ്ങിക്കുക, അത് ഉപയോഗിച്ചില്ലെങ്കിലും മറ്റുള്ളവരെ കാണിക്കുവാൻ വേണ്ടി പ്രദർശിപ്പിക്കുക. ഇതൊരു കൺസ്യൂമറിസ്റ്റിക് കൾച്ചറിന്റെ ഭാഗമാണ്. അതിനെ നന്നായിട്ട് മുതലെടുക്കുന്നത് ബിസിനസ് പ്രസ്ഥാനങ്ങളാണ്. അവരാ യഥാർത്ഥത്തിൽ ഏറ്റവും കൂടുതൽ പണം അതിലൂടെ ഉണ്ടാക്കുന്നത്. ഓരോ സീസണിലും നമ്മളെ തേടി ഓരോ ആഘോഷങ്ങൾ കടന്നു വരാറുണ്ട്. ഹാലോവിൻ ഡേ ഒക്ടോബർ മാസത്തിന്റെ അവസാനം കടന്നു വരുമ്പോൾ അതിന്റെ ആശയം ക്രൈസ്തവന് ചേരുന്നതല്ല എന്നറിഞ്ഞിട്ട് പോലും ക്രൈസ്തവ കുടുംബങ്ങളിലെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി അതിന്റെ വേഷ സംവിധാനങ്ങൾ വാങ്ങിക്കൊടുക്കുവാൻ യാതൊരു മടിയുമില്ലാത്ത ഒരു തലമുറ നമ്മുടെ ചുറ്റും ജീവിക്കുകയാണ്. താങ്ക്സ് ഗിവിംഗിന് ഞാൻ മനസ്സിലാക്കുന്ന അല്പം കൂടി അതിനൊരു അർത്ഥമുണ്ട്. 1621 ഈ പ്രദേശത്ത് കടന്നു വന്ന മനുഷ്യരെ തീർത്ഥാടകർ എന്ന പേരിൽ അറിയപ്പെടുന്നു. ആ തീർത്ഥാടകരെ ഇവിടെയുള്ള ഇൻഡിജിനസ് ആളുകൾ പലപ്പോഴും തെറ്റിദ്ധരിക്കപ്പെടുന്നത് ഇന്ത്യൻസ് എന്നാണ്, ഇന്ത്യക്കാരല്ലാതെ. ഇൻഡിജിനസ് വൺ ദോസ് ഹു ആർ ലിവിംഗ് ആസ് ദ ഇൻഹാബിറ്റൻസ് ഓഫ് അമേരിക്ക. അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിൽ കടന്നു വന്ന മനുഷ്യർ സ്വീകരിച്ചു. ആ സ്വീകരണത്തിന്റെ സന്തോഷം വർഷങ്ങൾ കൊണ്ട് വീണ്ടും വീണ്ടും അതിങ്ങനെ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ഇതിനെ കുറിച്ച് നമുക്ക് നന്നായിട്ട് അറിയാം. ഞാൻ അതിന്റെ ചുരുക്കം വാക്ക് ഞാൻ മനസ്സിലാക്കിയതൊന്ന് പരാമർശിച്ചെന്ന് മാത്രം. പക്ഷെ അതിലും വലുതാണ് ദൈനംദിന ജീവിതത്തിൽ രക്ഷകനോടുള്ള നമ്മുടെ പ്രതിപത്തിയും ദൈവം തമ്പുരാൻ നൽകുന്ന അനുഗ്രഹങ്ങൾക്ക് ശ്രേഷ്ഠമായ നന്ദി പ്രകാശിപ്പിക്കുവാനുള്ള അവസരവും ഓരോ ഞായറാഴ്ചകളിലും വിശുദ്ധ കുർബാനയിലൂടെ അത് നമുക്ക് സംഭവ്യമാകുവാൻ തക്കവണ്ണം വലിയവനായ ദൈവം വിശുദ്ധ ബലിപീഠത്തിൽ നിന്ന് നമുക്ക് അനുഗ്രഹങ്ങളെ നൽകുകയാണ്. അതുകൊണ്ടാണ് പുരോഹിതൻ ഏറ്റവും ഒടുവിൽ നമ്മളെ യാത്രയാക്കുമ്പോൾ പറയുന്നത്, നിങ്ങൾ ബലിപീഠത്തിൽ നിന്ന് സ്വീകരിച്ച സകല യാത്രാ അനുഗ്രഹങ്ങളോടും കൂടി നിങ്ങൾ സമാധാനത്താലേ പോകുക. അവിടെ അച്ഛനിൽ നിന്നൊന്ന് അല്ല സ്വീകരിച്ചത്, ആ ദേവാലയത്തിന്റെ പ്രധാനപ്പെട്ട സ്ഥലം ബലിപീഠമാണ്. ബലി അർപ്പിക്കപ്പെട്ട സ്ഥലത്ത് നിന്നുണ്ടായ അനുഗ്രഹങ്ങളെ പ്രാപിച്ചുകൊണ്ട് മടങ്ങുക. അതിൽ ഒരാഴ്ചക്കാലം നമ്മൾ നിലനിൽക്കണം. അത് നിലനിർത്തുവാനാണ് ശാസ്ത്രീയമായി ഒരു സൈക്ലിക് പ്രോസസ് പോലെ പ്രഭാതത്തിലും പ്രദോഷത്തിലും എങ്കിലും പ്രാർത്ഥനയിലൂടെ നമ്മൾ കടന്നു പോകേണ്ടത്. ഈ തീ അണഞ്ഞു പോകാതിരിക്കാൻ അങ്ങനെ അത് അണയാതെ സൂക്ഷിച്ച് സൂക്ഷിച്ച് ശനിയാഴ്ച ഉച്ചയൊക്കെ ആകുമ്പോഴേക്കും അതിന്റെ ആധ്യാത്മിക ജ്വാല കെട്ടുപോകുമ്പോൾ വീണ്ടും ശനിയാഴ്ച സന്ധ്യ മുതൽ അത് ആ തീയെ വീണ്ടും പ്രകാശിപ്പിക്കാനുള്ള ഒരു അവസരം കൂടിയാണ്. നല്ല ഭാഷയെ പറഞ്ഞാൽ പണ്ടുകാലത്ത് ഗ്യാസ് സ്റ്റൗ ഇലക്ട്രിക് സ്റ്റൗ ഒന്നും ഇല്ലായിരുന്ന സമയം ചാരക്കൂനയിൽ നിന്ന് വല്യമ്മച്ചിമാർ രാവിലെ എഴുന്നേറ്റ് പ്രാർത്ഥന കഴിഞ്ഞാൽ ആദ്യം പോകുന്നത് തലേ ദിവസം വിറകൊക്കെ പുറക്കി കൂട്ടിവെച്ചിരിക്കുന്ന ഒരു ചാരക്കൂമ്പാരമുണ്ട് വീട്ടിന്റെ കിച്ചൺ അല്ലെങ്കിൽ അടുക്കള എന്ന് വിളിക്കുന്ന സ്ഥലത്ത് ശക്തിയായിട്ട് ഊതി ഊതി അതിന്റെ ഉള്ളിലുള്ള തീയെ ജ്വലിപ്പിച്ചെടുത്തിട്ടാണ് പിറ്റേ ദിവസത്തേക്കുള്ള തീയെ അല്ലെങ്കിൽ ആഹാരം പാകം ചെയ്യുവാനുള്ള ഊർജത്തെ വല്യമ്മച്ചിമാർ ഉണ്ടാക്കിയിരുന്നത്. ഇപ്പൊ നമുക്കിതൊക്കെ എളുപ്പമാണ്. ഒന്ന് പ്രത്യേകിച്ച് വീട് കൂതാശിക്ക് അച്ഛൻ പണ്ടുകാലം മുതലേ ചെയ്യുന്നൊരു കാര്യമുണ്ട്. ആ മെഴുകുതിരിയിൽ നിന്ന് കത്തിച്ചുകൊണ്ട് പോകുന്ന ഒരു ജ്വാലയാണ് ആ വീട്ടിലേക്ക് പകർന്നു കൊടുക്കുന്നത്. ഇപ്പൊ അങ്ങനെ ഒരു ജ്വാലയുടെ ആവശ്യമില്ല. ആർട്ടിഫിഷ്യൽ ജ്വാലയാണ് നമ്മൾ ഇന്ന് ക്രമപ്പെടുത്തുന്നത്. അതുകൊണ്ട് മെഴുകുതിരിയിൽ നിന്ന് പകരുന്ന ഒരു ജ്വാലയുടെ ആവശ്യം ഇന്ന് ലഭിക്കാറില്ല. പോകട്ടെ, ഞാൻ ഒത്തിരി സംസാരിക്കാൻ ഇഷ്ടപ്പെടുന്നില്ല. പ്രിയപ്പെട്ട അച്ഛൻ പറഞ്ഞ വാക്കിനോട് ചേർത്ത് ഒരു കാര്യം കൂടി സൂചിപ്പിക്കട്ടെ. വിശുദ്ധ വേദപുസ്തകത്തിലെ സുവിശേഷ ഭാഗങ്ങളിൽ നാല് സുവിശേഷമുണ്ട്. മത്തായിയുടെ സുവിശേഷം, വിശുദ്ധനായ മത്തായിയുടെ സുവിശേഷം 28 അധ്യായം, വിശുദ്ധ മർക്കോസ് 16 അധ്യായം, വിശുദ്ധനായ ലൂക്കോസിന്റെ സുവിശേഷം 24, വിശുദ്ധനായ യോഹന്നാന്റെ സുവിശേഷം 21 അധ്യായം. പ്രത്യേകിച്ച് വിശുദ്ധനായ ലൂക്കോസിന്റെ സുവിശേഷത്തിനൊരു പ്രത്യേകത, ക്രിസ്തുവിന്റെ ജനനത്തിന് മുഖാന്തരമായ സാഹചര്യങ്ങൾ മുതൽ ക്രിസ്തുവിന്റെ ജനനം, ജീവിതം, സാധാരണക്കാരനോടൊപ്പം അദ്ദേഹം ഒരു മനുഷ്യനായി ജീവിച്ചതിന്റെ അനുഗ്രഹീതമായ സന്ദേശങ്ങളും തെളിവുകളും ഉൾക്കാമ്പുകളും ഒക്കെ വ്യക്തമാക്കി. പുരുഷാരോഹണം പ്രാപിച്ചു, ഉത്ഥാനം ചെയ്തു, സ്വർഗാരോഹണം ചെയ്യുന്നു. അതിനു മുമ്പ് ഏതൊക്കെ കാര്യങ്ങൾ ക്ലിപ്തപ്പെടുത്തിയിട്ടാണ്, എന്തൊക്കെ കാര്യങ്ങൾ വാഗ്ദാനം ചെയ്തിട്ടാണ് പോകുന്നത്, ഇതെല്ലാം കൂടി കൂട്ടിച്ചേർത്താണ് ആ പുസ്തകം അവസാനിക്കുന്നത്. 24 അധ്യായമുണ്ട്. ഡിസംബർ മാസത്തിൽ പ്രിയപ്പെട്ട വിജയച്ചൻ സൂചിപ്പിച്ചു 1 മുതൽ 24 വരെ തീയതികൾ, പ്രത്യേകിച്ച് ഈ വർഷം മിക്ക ദേവാലയങ്ങളിലും 24-ാം തീയതി തന്നെ ക്രിസ്മസിന്റെ സന്തോഷം വൈകുന്നേരം പങ്കുവെക്കും. ചില വർഷങ്ങളിലെങ്കിലും 25-നാണ് നമുക്കങ്ങനെ ചെയ്യുവാൻ ഈ പ്രദേശത്തൊക്കെ അവസരം കിട്ടുന്നത്. നാട്ടിലൊക്കെ ഇന്നും 25-ാം തീയതി രാവിലെ മാത്രമേ അല്ലെങ്കിൽ 2 മണിക്കോ 3 മണിക്കോ ശുശ്രൂഷ തുടങ്ങിയാണ് ആ കാര്യങ്ങൾ ചെയ്യുന്നത്. ഡിസംബർ 1 മുതൽ 24 വരെ വിശുദ്ധനായ ലൂക്കോസിന്റെ സുവിശേഷത്തിലെ ഓരോ അധ്യായം നമ്മളൊക്കെ വായിക്കണം. എന്നെ കേൾക്കുന്നവരോടുള്ള എന്റെ ഒരു ചെറിയ ഒരു അപേക്ഷ നിങ്ങളുടെ മുമ്പിൽ ഞാൻ വെക്കുന്നു. അത് സ്വീകരിക്കുകയോ തിരസ്കരിക്കുകയോ ചെയ്യാം, എങ്കിലും ഞാനത് ആവശ്യപ്പെടുകയാണ്. ഓരോ ദിവസം ഒരധ്യായം വെച്ച് വായിച്ചാൽ 24-ാം തീയതി രാത്രിയിൽ ആ ശുശ്രൂഷയിൽ സംബന്ധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും എന്തിനു വേണ്ടിയാണ് ക്രിസ്തു ഈ ലോകത്ത് ജനിച്ചത്, മനുഷ്യാവതാരം ചെയ്തത്. ഇതിന്റെ ഉദ്ദേശം 24 അധ്യായങ്ങളിലൂടെ കൃത്യമായി പഠിക്കുന്നുണ്ട്. അതുകൊണ്ട് ചുരുക്ക സമയം കൊണ്ട് ക്രിസ്തു എന്തിനു വേണ്ടി ലോകത്ത് വന്നു, ക്രിസ്തു നമുക്ക് ആരാണ്, ക്രിസ്തുവിന്റെ ജീവിതവും നമ്മളും തമ്മിലുള്ള ബന്ധം എന്താണ്, ഈ വിഷയങ്ങളൊക്കെ ഒന്ന് പഠിക്കുവാൻ ഈ നോമ്പുകാലം വളരെ ഭംഗിയായി ഇടയായി തീരട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ട ബിജോയച്ചന്റെ ശ്രേഷ്ഠമായ സന്ദേശം നമ്മളൊക്കെ കേട്ടു, നമ്മളൊക്കെ ആ വാക്കുകളോട് കടപ്പെട്ടിരിക്കുന്നു. തുടർന്നും പ്രിയപ്പെട്ട അച്ഛനെ ഇങ്ങനെയുള്ള അനുഗ്രഹീതമായ സന്ദേശങ്ങൾക്ക് ദൈവം ഉപയോഗിക്കട്ടെ. അദ്ദേഹത്തിന്റെ ശുശ്രൂഷയിലും ദൈവം നമ്പുരാന്റെ കൃപ ഉണ്ടാകട്ടെ എന്ന് പ്രത്യേകമായിട്ട് ഈ സമയം പ്രാർത്ഥിക്കുന്നു. ദൈവം നമ്പുരാൻ നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇതിന്റെ ചുമതലപ്പെട്ടവരെയും അതിന്റെ സംഘാടകരെയും എല്ലാം ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്നു. വിലങ്ങനായി ഞാൻ എന്റെ വാക്ക് ഇവിടെ പൂർത്തീകരിക്കട്ടെ.
രാജേഷൻ കയറിയിട്ടുണ്ടെന്ന് തോന്നുന്നില്ല. ഐസകച്ചൻ തന്നെ രോഗികൾക്ക് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനയുണ്ട്.
പാട്ടുപുസ്തകത്തിലെ ഒരു കീർത്തനം നമുക്ക് ഒരുമിച്ച് പാടാം. ആ പാടുന്ന സമയത്തിന് മുമ്പ് രോഗികളായിരിക്കുന്നവരെ പലപ്പോഴും എല്ലാ ആഴ്ചകളിലും നമ്മൾ ഈ പ്രാർത്ഥനാ വലയത്തിൽ സമർപ്പിക്കാറുണ്ട്. യഥാർത്ഥത്തിൽ നമ്മൾ ചിലപ്പോഴെങ്കിലും ഈ പ്രാർത്ഥനയെ ഗൗരവമായിട്ട് കാണുന്നില്ലെങ്കിലും വിവിധ സ്ഥലങ്ങളിൽ ചെല്ലുമ്പോഴും വിവിധ ആളുകളെ പരിചയപ്പെടുമ്പോഴൊക്കെ വളരെ താല്പര്യത്തോടും പ്രാർത്ഥനയോടും
ഈ ഒരു പ്രാർത്ഥനയിൽ എന്ത് കാര്യം സമർപ്പിച്ചാലും ദൈവം ഞങ്ങൾക്കത് നൽകിയിട്ടുണ്ടെന്നുള്ള പ്രത്യാശയോടുകൂടി അവരുടെ കണ്ണുകൾ നിറയുന്നതും സംസാരിക്കുന്നതും കേൾപ്പാൻ ഇടയായിട്ടുണ്ട്. അതുകൊണ്ട് തീർച്ചയായും ബലഹീനനായിരിക്കും. ഈ പ്രാർത്ഥനാ സംഗമത്തെ കുറിച്ചുള്ള ഒരു സാക്ഷ്യം, ഒരു ബോധം, അനേകർക്ക് ഇതിന്റെ ഒരു തണലും അനുഗ്രഹവും ലഭിക്കാറുണ്ട്. അതുകൊണ്ട് നമ്മളൊക്കെ കണ്ണുനീരോടുകൂടി ഒരുമനപ്പെട്ട് പ്രാർത്ഥിച്ചാൽ നമ്മൾ സമർപ്പിക്കുന്ന എല്ലാ രോഗികൾക്കും ദൈവത്തിന്റെ അനുഗ്രഹം ലഭിക്കും എന്നുള്ളത് പൂർണ്ണമായിട്ട് വിശ്വാസമാണ്. നമ്മുടെ മനസ്സുകളിലൊക്കെ തെളിഞ്ഞു വരുന്ന ഓരോ രോഗിയെയും ദൈവസന്നിധിയിൽ കർത്താവിന്റെ കാൽപാദത്തിലേക്ക് നമുക്ക് വയ്ക്കാം. കുരുടനും കുഷ്ഠരോഗിക്കും തളർവാദ രോഗിക്കും ഒക്കെ സൗഖ്യം നൽകിയ ദൈവത്തിന്റെ അദൃശ്യമായ കരം രോഗികളുടെ മേൽ ഉണ്ടായിരിക്കുകയും അവർ കഴിക്കുന്ന ഔഷധങ്ങളിലൂടെ, ശുശ്രൂഷിക്കുന്നവരുടെ പ്രവർത്തനങ്ങളിലൂടെ, അവർ സ്വീകരിക്കുന്ന വൈദ്യസഹായങ്ങളിലൂടെ അതിന്റെ പൂർണ്ണ ആരോഗ്യത്തിൽ എത്തിച്ചേരുവാൻ ദൈവം മുഖാന്തരമാക്കുവാൻ നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് മാമനുഷ്യന്റെ നേതൃത്വത്തിൽ ആ പ്രാർത്ഥനാ പുസ്തകത്തിലെ ഒരു കീർത്തനത്തിന്റെ ഏതാനും വരികൾ പാടിയതിന് ശേഷം നമുക്ക് ഒരുമിച്ച് മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായിട്ട് നമ്മെ സമർപ്പിക്കാം.
ആറാമത്തെ ഗീതം. ദൈവത്തിനു സ്തോത്രം, ദൈവത്തിനു സ്തോത്രം, ദൈവത്തിനു സ്തോത്രം, എന്നെ ദൈവത്തിനു സ്തോത്രം.
പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവെ, മനസ്സോടും മനസ്സുകൂടാതെ, അറിവോടും അറിവുകൂടാതെ, രഹസ്യവും പരസ്യവുമായി ചെയ്തു പോകുന്ന കുറവുകളെ ദൈവസന്നിധിയിൽ ഓർത്തുകൊണ്ടും അനുതാപത്തോടുകൂടി കർത്താവെ അതൊക്കെ ക്ഷമിക്കണമേ എന്ന് മുഖ്യപ്പായി പ്രാർത്ഥിച്ചുകൊണ്ടും ശമോവന്റെ ഭവനത്തിലേക്ക് കടന്നു വന്ന പാപിനിയായ സ്ത്രീയോട് അങ്ങ് ക്ഷമിച്ച് അവളെ അനുഗ്രഹിച്ചതുപോലെ, ായിൽ വെച്ച് കള്ളനോട് ഇന്ന് നീ എന്നോടുകൂടി പറദീസായി ഇരിക്കുമെന്നുള്ള സ്വർഗീയമായ ശബ്ദം അവനെ കേൾപ്പിച്ച് ഏറ്റുപറച്ചിലിന്റെ അനുഗ്രഹീതമായ ചിന്തയിൽ പറദീസ വാഗ്ദാനം ചെയ്ത കർത്താവെ, അങ്ങയുടെ തിരുസന്നിധി ഞങ്ങൾ സംഘമായി കൂട്ടമായി കടന്നു വരുമ്പോൾ അതാത് പ്രദേശത്തിരുന്നുകൊണ്ട് കർത്താവെ നീ നൽകിയിട്ടുള്ള നന്മകളെ ഞങ്ങൾ ഓർക്കുമ്പോൾ ചോദിച്ച നന്മകൾ ലഭിക്കപ്പെട്ടതിനേക്കാൾ ഉപരിയായി ഞങ്ങളുടെ ആവശ്യങ്ങളും എല്ലാ കാര്യങ്ങളും അറിഞ്ഞുകൊണ്ട് ഞങ്ങൾ ചോദിക്കുന്നതിനപ്പുറമായ നന്മകൾ കൊണ്ട് ഞങ്ങളെ അനുഗ്രഹിക്കുകയും വഴി നടത്തുകയും ചെയ്യുന്ന കർത്താവിന്റെ മുമ്പിൽ ഞങ്ങളുടെ ജീവിതത്തിന്റെ സമസ്ത കാര്യങ്ങളും സമർപ്പിക്കുന്നു. കർത്താവ്, ഇന്നത്തെ കൂടി വരവിൽ ഞങ്ങൾ കേട്ടതായ തിരുവചനം കേവലം ലോകപ്രകാരമുള്ള ഒരു നന്ദി പ്രകാശനത്തിന്റെ ആഘോഷത്തേക്കാൾ ഉപരിയായി ദൈവത്തോടുള്ള നന്ദി പ്രകാശിപ്പിക്കുവാനുള്ള ദിവസങ്ങളായി വരുന്ന ആഴ്ചയിൽ പ്രത്യേകമായിട്ട് ഞങ്ങൾക്ക് എടുക്കുവാനും ദൈവസന്നിധിയിൽ ഞങ്ങൾക്ക് അപ്രകാരം ചിന്തിപ്പാനും അതോടൊപ്പം ഓരോ ഞായറാഴ്ചകളും ഇങ്ങനെയുള്ള ഒരു നന്ദി പ്രകാശനത്തിന്റെ ഒത്തുകൂടലാണെന്ന് ഞങ്ങളെ ബോധ്യപ്പെടുത്തുവാനും പ്രിയപ്പെട്ട അച്ഛനിലൂടെ ഞങ്ങൾക്കിടയായല്ലോ. നേതൃത്വം നൽകിയ എല്ലാ വൈദികരെയും അവിടുത്തെ കരുണ കൊണ്ട് നിറയ്ക്കുകയും ഞങ്ങൾക്ക് വേണ്ടുന്ന ഉപദേശങ്ങളും നേതൃത്വ സ്ഥാനത്തിരുന്നു കൊണ്ട് എല്ലാ ക്രമീകരണങ്ങളും ചെയ്ത് ഞങ്ങളുടെ ഇടയന്മാരായി മുൻപ് ഞങ്ങളെ പരിപാലിച്ച ശ്രേഷ്ഠ ഇടയനെ ഇപ്പോൾ ഞങ്ങൾക്ക് വേണ്ടി കരുതലോടെ സ്നേഹത്തോടുകൂടി ഞങ്ങളുടെ കാര്യങ്ങളിൽ ആധ്യാത്മിക നേതൃത്വം നൽകുന്ന മഹാ ഇടയനെ ദൈവസന്നിധിയിൽ പ്രത്യേകമായിട്ട് ഓർക്കുന്നു. ദൈവമായ കർത്താവെ, ഇന്നതിൽ സമ്മേളിച്ച എല്ലാ പ്രിയപ്പെട്ടവരും അവർ ദൈവസന്നിധിയിൽ ഏക മനസ്സോടുകൂടി കടന്നു വന്ന ദൈവത്തെ മഹത്വപ്പെടുത്തിയല്ലോ. അതിന്റെ പ്രതിഫലം ദൈവം നമ്പുരാന്റെ കൃപ കൊണ്ട് അവർക്ക് നൽകണമേ. ഏറെ തിരക്കേറിയ ഒരു ജീവിതത്തിന്റെ മധ്യത്തിലൂടെ ഞങ്ങളൊക്കെ കടന്നു പോകുമ്പോൾ തിരക്കിനേക്കാൾ ഉപരി ദൈവത്തെ കണ്ടെത്തുന്ന ഒരു മനുഷ്യനുണ്ടോ, ബുദ്ധിമാനായ മനുഷ്യനുണ്ടോ എന്ന് സ്വർഗത്തിൽ നിന്ന് ദൈവം താഴേക്ക് നോക്കുമ്പോൾ ഞങ്ങളെയും അതിൽ ഉൾപ്പെടുത്തുവാൻ തക്കൊണ്ട് ഞങ്ങൾക്ക് വന്ന സാവകാശത്തിനായിട്ട് അങ്ങ് സ്തുതിക്കുന്നു. ഞങ്ങളുടെ കൂടി വരവ്, ഏതൊക്കെ പ്രദേശത്ത് ഞങ്ങൾ ഇന്ന് കൂടിയിട്ടുണ്ടോ ആ ദേശങ്ങൾക്ക്, ആ ഭവനം ഉൾപ്പെടുന്ന ദേശങ്ങൾക്ക് അത് അനുഗ്രഹമായിട്ട് മാറണം. ഞങ്ങളുടെ എല്ലാ ദേവാലയങ്ങളെയും അതിലെ ആചാര്യ ശ്രേഷ്ഠന്മാരെയും ബലിപീഠങ്ങളെയും ദൈവം അനുഗ്രഹിക്കണമേ. ആ ബലിപീഠത്തെ നോക്കി പ്രാർത്ഥിക്കാൻ കടന്നു വരുന്ന വിശ്വാസ സമൂഹത്തെ നന്മകൾ കൊണ്ട് അലങ്കരിക്കണമേ. യോഹന്നാൻ ക്രിസ്തുവിന്റെ മുന്നോടിയായി കടന്നു വന്നതുപോലെ ഞങ്ങളും കർത്താവിന്റെ രണ്ടാമത്തെ വരവ് ഈ ലോകത്തിലേക്ക് ഉണ്ട് എന്ന് അത് കൃത്യമായി മറ്റു മനുഷ്യരെ പഠിപ്പിക്കുവാൻ ഞങ്ങളുടെ ജീവിതം കൊണ്ട് സാധ്യമാക്കുന്ന ആഗമന ദൂതന്മാരായി ഞങ്ങളെ അവിടുന്ന് ഒരുക്കണമേ, മാറ്റണമേ എന്ന് മുട്ടിപ്പായി പ്രാർത്ഥിക്കുന്നു. ജീവിതത്തിന്റെ ഭാഗമായി രോഗം കടന്നു വരുമ്പോൾ കർത്താവെ, പലപ്പോഴും ഞങ്ങൾ വിലപിക്കുകയും കരയുകയും പ്രയാസപ്പെടുകയും ഞരകുകയും ഒക്കെ ചെയ്യുന്നു. എങ്കിലും ജീവിതത്തിന്റെ നല്ല നിമിഷങ്ങളിൽ സന്തോഷം കടന്നു വരുമ്പോൾ നിന്നെ അറിയാതെ പല കാര്യങ്ങളിലും ഞങ്ങൾ ഇടപെടുവാനായിട്ട് വിമുഖത, അതിനുള്ള പ്രാധാന്യം കാണിച്ചുകൊണ്ട് ദൈവ വിഷയങ്ങളിൽ വിമുഖത കാണിക്കുകയും ചെയ്യുന്ന ഒരു പ്രത്യേകമായ സ്വഭാവം ഞങ്ങളിലുണ്ടല്ലോ. അത് മാറ്റപ്പെടുകയും പ്രത്യേകിച്ച് ഞങ്ങളുടെ മുമ്പിൽ സമർപ്പിക്കപ്പെട്ടിരിക്കുന്ന രോഗികളെ അങ്ങ് സ്വത്ത് സൗഖ്യമാക്കണമേ, അവിടുത്തെ കൃപ കൊണ്ട് നിറയ്ക്കണമേ. അത്ഭുതങ്ങൾ നടത്തേണ്ടുന്നത് സംഭവിക്കാൻ പാടില്ലാത്ത കാര്യങ്ങളെ സംഭവിപ്പിക്കുന്നതിൽ അല്ലല്ലോ, അതിനേക്കാൾ ഉപരിയായി ഞങ്ങളുടെ സഹജീവികളെ, മാതാപിതാക്കളെ, സഹോദരങ്ങളെ, കുഞ്ഞുങ്ങളെ തൊട്ട് സൗഖ്യമാക്കുവാൻ തക്കവണ്ണം ചികിത്സാലയങ്ങളിലൂടെ അവിടുന്ന് പ്രവർത്തിക്കണമേ. രോഗശയ്യയിൽ പ്രത്യേകിച്ച് ഭവനങ്ങളിൽ തന്നെ വിശ്രമിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും, പ്രത്യേകിച്ച് മാതാപിതാക്കളായിരിക്കുന്നവരെ അവിടുന്ന് കരുതണമേ. അവരുടെ അധ്വാനം ദൈവം തമ്പുരാന്റെ കൃപയാൽ മക്കളൊക്കെ അനുഭവിക്കുന്നു. പലപ്പോഴും ആ അനുഗ്രഹങ്ങളെ തിരിച്ചറിയാതെ ജീവിക്കുന്ന മക്കളുണ്ടെങ്കിൽ ആ മക്കൾക്ക് ആ തിരിച്ചറിവ് കൊടുക്കുവാനും ദൈവം സഹായിക്കണമേ. ഞങ്ങളുടെ മാതൃദേശത്തെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ മാതൃഭവനങ്ങളെ, ഞങ്ങൾക്ക് വളരുവാൻ ദൈവം നൽകിയ ദേവാലയങ്ങളെ, അതിനുവേണ്ടി ആധ്യാത്മിക കൃപ പകർന്നു തന്ന എല്ലാ വൈദികരെയും മഹാപുരോഹിതന്മാരെയും നന്ദിയോടെ ഓർക്കുന്നു. പ്രാർത്ഥനാ വലയത്തിൽ ഞങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വരുന്ന എല്ലാവരെയും സ്നേഹത്തിന്റെ ഉത്സാവിൽ കാണുവാനും ദൈവകൃപ അവർക്ക് ധാരാളമായി ഞങ്ങളെക്കാൾ ഉപരി കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കാനും ഞങ്ങൾ ഈ സമയം വിനിയോഗിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ ശബ്ദപരിധി ഉൾപ്പെട്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും ദൈവകൃപ കൊണ്ട് നിറയണമേ. ആകാശം ഞങ്ങൾക്ക് ഏത് പ്രദേശത്തുനിന്നും കാണുവാൻ സാധിക്കുന്നത് പോലെ ദൈവകൃപ കൊണ്ട് അതാത് ദേശങ്ങളിൽ പനിമഞ്ഞ് പോലെ, മേഘത്തിൽ നിന്നൊഴുകുന്ന ഘനീഭവിക്കപ്പെട്ട ജലം പോലെ ഞങ്ങളുടെ ഹൃദയത്തിലേക്കും ഭവനത്തിലേക്കും, ഞങ്ങൾ ഉൾപ്പെടുന്ന ഭവനത്തിന്റെ ദേശത്തിലേക്കും അവിടുന്ന് പകർന്നു നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമാതാവായ വിശുദ്ധ മാതാ കന്യക മറിയ അമ്മയുടെയും ഇന്ത്യയുടെ അപ്പോസ്തലനായ വിശുദ്ധനായ തോമാശ്ലീഹായുടെയും എല്ലാ ശിഷ്യന്മാരുടെയും സ്ത്രീഹന്മാരുടെയും പ്രത്യേകമായ മധ്യസ്ഥതകൾ, പ്രത്യേകിച്ച് വിശുദ്ധനായ ഗീവർഗീസഹതായുടെയും പരിമല തിരുമേനിയുടെയും ഒക്കെ അനുഗ്രഹീതമായ സാന്നിധ്യവും, പട്ടശ്ശേരിൽ ദിവനാശി തിരുമേനിയുടെ മധ്യസ്ഥതയും പാമ്പാട് തിരുമേനിയുടെ പ്രാർത്ഥനയും ഒക്കെ ഞങ്ങൾക്ക് അഭയസ്ഥാനമാക്കി തീർക്കുവാൻ ദൈവം സഹായിക്കുന്നു. നിനക്ക് നിന്റെ പിതാവിനും പരിശുദ്ധ റൂഹായി സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുവാനായിട്ട് തന്നെ.
പിതാവാം ദൈവത്തിന്റെ സ്നേഹവും ഏകജാതനാം പുത്രന്റെ കൃപയും പരിശുദ്ധരുവാടെ സംബന്ധവും സഹവാസവും നാം എല്ലാവരുടെ കൂടി, പ്രത്യേകിച്ച് നാം ഇന്നോർത്ത് പ്രാർത്ഥിച്ചിരിക്കുന്ന എല്ലാ രോഗികളോടുകൂടിയും അവരുടെ ആവശ്യങ്ങളോടുകൂടിയും ഇപ്പോഴും എപ്പോഴും ഏകുണ്ടായിരിക്കുമെന്നാണ്.
അനുഗ്രഹീതമായ ഈ പ്രാർത്ഥനാ സംഗമത്തിൽ സമ്മേളിച്ചതായ എല്ലാ വൈദികരെയും വിശ്വാസ സമൂഹത്തെയും ദൈവസന്നിധിയിൽ സന്തോഷത്തോടും നന്ദിയോടും കൂടി ഓർക്കുന്നു. പ്രത്യേകിച്ച് എല്ലാവരും ആരോഗ്യത്തോടെ ഇരിക്കുന്നു എന്ന് കേൾക്കുന്നതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷം. അപ്രകാരം
നമ്മുടെ ശബ്ദപരിധിയിലായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും സമാധാനത്തിലും സന്തോഷത്തിലും നിലനിൽക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് ഓർമ്മപ്പെടുത്തുന്നു. ഇതിന്റെ പ്രധാന ചുമതലക്കാരൻ പ്രിയപ്പെട്ട രാജേഷ് അച്ഛൻ പ്രത്യേകമായ ചില അസൗകര്യങ്ങൾ ഉള്ളത് കൊണ്ടാണ് ബലഹീനനായ ഞാൻ ഈ കാര്യത്തിൽ ഇടപെടുന്നത്. അദ്ദേഹത്തെയും അതോടൊപ്പം തന്നെ പ്രത്യേകിച്ച് നേതൃത്വം നൽകിയ പ്രിയപ്പെട്ട മാമനച്ഛൻ, വി സി വർഗീസ് അച്ഛൻ, മറ്റ് പ്രദേശത്തിലൊക്കെ ആയിരിക്കുന്ന പ്രിയപ്പെട്ട വൈദിക ശ്രേഷ്ഠർ, അവരോടുള്ള സ്നേഹവും സന്തോഷവും പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. ഇതിന്റെ ക്രമീകരണങ്ങൾ നമുക്ക് എല്ലാവർക്കും കേൾക്കുവാൻ തക്കവണ്ണം ചെയ്തിരുന്ന പ്രിയപ്പെട്ട മനോജിനോടുള്ള സ്നേഹവും പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. എല്ലാവരെയും വലിയവനായ ദൈവം നമ്പുരാൻ തന്റെ ചെറുകും കീഴിൽ സംരക്ഷിക്കട്ടെ. വരുന്ന ആഴ്ചയിൽ ഇപ്രകാരം വീണ്ടും നമുക്ക് ഒത്തുചേരാമെന്നുള്ള പ്രത്യാശയിൽ നിർത്തട്ടെ. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.